പോഷന്മാരുടെ ഹൃദയമോശം പോഷത്വം പ്രസിദ്ധമാക്കുന്നു, ഉത്സാഹികളുടെ കൈ അധികാരം നടത്തുന്നു, മടിയനോ ഒഴിയ വേലയ്ക്ക് പോകേണ്ടി വരും. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിലിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റിച്ച് നടക്കുമാറാക്കുന്നു. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വേറിയ സമ്പത്താകുന്നു. നീത മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. ജ്ഞാനമുള്ള ഭഗൻ അപ്പന്റെ പ്രബോധന ഫലം പരിഹാസ്യോ ശാസന കേട്ടനുസരിക്കുന്നില്ല, തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ, വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അതിരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കുന്നു. മടിയൻ കൊത ചുറ്റുമൊന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ ഭോഷ്ക വരുക്കുന്നു, ദുഷ്ടനോ ലജ്ജയും നിന്നെയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു, ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടും ധനികനെന്ന് നടിക്കുന്നവനുണ്ട്, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രരെന്ന് നടിക്കുന്നവനുണ്ട്. മനുഷ്യന്റെ ജീവന് മറവില് അവന്റെ സമ്പത്ത് തന്നെ, ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ആശാ വിളംബരം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ ഗണികളെ ഒഴിഞ്ഞുപോകും. സദ്ബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു, ദ്രോഹിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, പോഷണോതന്റെ പോഷത്വം വളർത്തി കാണിക്കുന്നു. ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ധരിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കേൾക്കുന്ന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു, ദോഷം വിട്ടകലുന്നതോ പോഷന്മാർക്ക് വെറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്കാൻ നീയും ജ്ഞാനിയാകും, പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ടും നശിച്ചു പോകുന്നവരുമുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. പോഷന്റെ വായിൽ ഡംഭത്തിന്റെ വടിയുണ്ട്, ജ്ഞാനികളുടെ അതരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകളില്ലാത്തിടത്ത് തൊഴുത്ത് പിടിപ്പുള്ളത് കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി പോഷ്ക് പറയുകയില്ല, കള്ളസാക്ഷിയോ പോഷ്ക് നിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂരന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക, പരിജ്ഞാനമുള്ള ആഗ്രഹങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകയുടെ ജ്ഞാനം, ചതിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം. പോഷന്മാരെ അതിർത്തിയാകം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സന്തത കത്തേറിയുന്നു, അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വരി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവടികൾ എത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകാം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും, നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തികളിൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു. ഞാനിവയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു, പോഷനോദിക്കാരം കൊണ്ട് നിർഭയനായി നടക്കുന്നു. മുൻകോപി പോഷത്വം പ്രവർത്തിക്കുന്നു, ദുരുവായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനമണിയുന്നു. ദുർജനം സ്വജനത്തിന്റെ മുമ്പിലും സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാദത്തിലും മുണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു, ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവൻ ഉഴന്നു പോകുകയില്ലയോ, നന്മ നിരൂപിക്കവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, അതര ചെറുപണം കൊണ്ടോ ഞെരുക്കമേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ മോഷത്വമോ ഘോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണനെ പ്രാണരക്ഷ ചെയ്യുന്നു, ഭോഷ്ക്ക് വിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവാഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവാഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ ഗണികളെ ഒഴിഞ്ഞു പോകും. പ്രജാബാഹുല്യൻ രാജാവിന് ബഹുമാനം, പ്രജാന്യൂനതയോ പ്രവീണനാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഘോഷത്വം ഉയർത്തുന്നു. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയോ അസ്ഥികളെ ദ്രവത്വം. ഇളയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടനതന്റെ ദൃഷ്ടിയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനമടങ്ങി പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരങ്ങളിലെ ഉള്ളിലോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അവമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കു കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഘോഷത്വം വിളിക്കുന്നു. യഹോവയുടെ കണ്ണ് എല്ലാവിടമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. പോഷനപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു, ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകയായി തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസനമെടുക്കുന്നവൻ മരിക്കും. പാതാളവും നരവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ അത്രയധികം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായു ഘോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം, സന്തുഷ്ടം ഹൃദയനോ നിത്യമുത്സവം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവയോടുകൂടി അല്പധനമുള്ളത് നന്ന്. പോഷത്വമുള്ളിടത്തെ തടിപ്പിച്ച കാളുകളേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാഖഭോജനം നല്ലത്. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. പോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചനയില്ലാഞ്ഞാൽ ദുദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവസാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും, തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, ജീവിതത്തിലുള്ള പാതകളെ അവൻ ഒഴിഞ്ഞു പോകും. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. തിരുപായം യഹോവയ്ക്ക് വെറുപ്പ്, ദയാവാക്കോ നിർമ്മലം. ദുരാഗ്രഹിതന്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴവെറുക്കുന്നവനോ ജീവിച്ചിരിക്കുന്നു. നീതിമാൻ മനസ്സിലാലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോടകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശോഭഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു. ശാസ്ത്ര കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവ ജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ എന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. അനന്ത ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ ഗർഭമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. അവനെ ശിഷ്യരാകരിക്കില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദയയും വിശ്വസ്തയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. ഗുരുത്തന്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ന്യായരഹിതമായ വലിയവരവരേക്കാൾ നീതിയോടുള്ള അല്പം നല്ലത്. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അതിരങ്ങളിൽ അകൽപ്പാടുണ്ട്, ന്യായവിധിയിൽ അവന്റെ വായ് പിഴയ്ക്കുന്നതുമില്ല. ഒത്ത വെള്ളിക്കോലും കാസും യഹോവയ്ക്കുള്ളവ. സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് വെറുപ്പ്. നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത്. നീതിയുള്ള അതിരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം. നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു. രാജാവിന്റെ കോപം മരണദൂതന് തുല്യം. ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും. രാജാവിന്റെ മുഖപ്രസാദത്തിൽ ജീവനുണ്ട്. അവന്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘം പോലെയാകുന്നു. തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്! വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം! ദോഷമകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ തിരുവഴി. തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നാശത്തിന് മുമ്പേ ഗർഭം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം. ഗർഭികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവനോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയൻ വിവേകി എന്ന് വിളിക്കപ്പെടും. അതരമാധുര്യം വിദ്യയെ വർദ്ധിപ്പിക്കുന്നു. വിവേകം വിവേകിച്ച് ജീവന്റെ ഉറവാകുന്നു. പോഷന്മാരുടെ പ്രബോധനമോ പോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായ പഠിപ്പിക്കുന്നു. അവന്റെ അതരങ്ങൾക്ക് വിജയ വർദ്ധിപ്പിക്കുന്നു. ഇപ്പോഴുള്ള വാക്ക് തേൻകട്ടയാകുന്നു. മനസ്സിനും അതിരവസ്ഥകൾക്ക് ഔഷധവും തന്നെ. ചിലപ്പോൾ ഒരു മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുന്നു. അവന്റെ വായ അവനെ നന്നായി നിർബന്ധിക്കുന്നു. നിസാര മനുഷ്യൻ പാതകമെന്ന കുഴി വിഴിക്കുന്നു. അവന്റെ അതരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു. ഏഷണിക്കാരൻ മിത്രങ്ങളെ വേദിപ്പിക്കുന്നു. സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊളരാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു. കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു. വപ്പുകടിക്കുന്നവന്റെ ദോഷം നിവർത്തിക്കുന്നു. നരച്ച തല ശോഭയുടെ കിരീടമാകുന്നു. നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനും ഹിതമാനസൻ പട്ടണം പിടിക്കുന്നവനും ശ്രേഷ്ഠൻ. ചീറ്റുമടിയിലിരുന്നു. അതിന്റെ വിധാനമോ യഹോവയല്ലത്രേ. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ അകഭജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. നാണംകെട്ട മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തുന്നു. സഹോദരന്മാരുടെ കീഴിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്ക് പുടം പൊന്നിന് മൂശ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. ദുഷ്കർമ്മി നീതികെട്ട അതരങ്ങൾ കൊണ്ട് ശ്രദ്ധ കൊടുക്കുന്നു. വ്യാജം പറയുന്നവൻ വർഷോത്തമുള്ള നാവിനെ ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവനെ ശിക്ഷ വരാതിരിക്കയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന ആധരം ഭോഷന് യോഗ്യമല്ല. വ്യാജമുള്ള ആധരം ഒരു പ്രഭുവിനെങ്ങനെ. സമ്മാനം വാങ്ങുന്നവനത് രക്തമായി തോന്നും. അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കുന്നു. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു. കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. കോശനെ നൂറടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നത് അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു. ക്രൂരനെ ഒരു ദൂതനെ അവന്റെ നേരെ അയക്കും. മൂടനെ അവന്റെ കോശത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നതിൽ ആ ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിന്റെ ആരംഭം മടവിട്ട് വെള്ളം ഇടുന്നത് പോലെ ആകയാൽ കലഹമാകുന്നു. മുമ്പേ തർക്കം നടത്തിക്കളക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. മൂടന് ബുദ്ധിയില്ലാഞ്ഞിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവന്റെ കയ്യിൽ ദ്രവ്യബന്ധന്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിച്ച് കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു. കലഹപ്രിയൻ ലംഘനപ്രിയനാകുന്നു. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവ് ഇച്ഛിക്കുന്നു. വക്രതയുള്ളവൻ നന്മ കാണുകയില്ല. വിവേകനാവുള്ളവൻ ആപത്തിലകപ്പെടും. പോഷനെ ജനിപ്പിച്ചവൻ അത് ഭയകരമാകുന്നു. മൂടന്റെ അപ്പന് സന്തോഷമുണ്ടാകുകയില്ല. സന്തുഷ്ടഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദുഷ്ടൻ ന്യായത്തിന്റെ വഴികളെ മറിക്കേണ്ടതിന് വിളിച്ചുകൊണ്ടുവരുന്ന സമ്മാനമാകുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിലിരിക്കുന്നു. മൂടന്റെ കണ്ണോ ഭൂമിയുടെ അതിരുകളിലേക്ക് നോക്കുന്നു. മൂടനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പുമാകുന്നു. നീതിമാന് പിഴ കൽപ്പിക്കുന്നവനും ശ്രേഷ്ഠന്മാരെ നിർനിമിത്തം അടിക്കുന്നതും നല്ലല്ല. വാക്കടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ. ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ പോഷനെ പോലും ജ്ഞാനിയായി. അകരമടച്ചുകൊണ്ട് വിവേകമായി വേണ്ടും. കൂട്ടം വിട്ടു നടക്കുന്നവൻ സ്വേച്ഛ അന്വേഷിക്കുന്നു. സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തന്റെ മനസ്സ് വെളിപ്പെടുന്നതിലല്ലാതെ മൂടന് ബോധത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനോടുകൂടി അപമാനവും ദുഷ്കൃതിയോടുകൂടി നിന്നെയും വരുന്നു. മനുഷ്യന്റെ വായിലെ വാക്കാഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ കുറവ് ഒഴുക്കുള്ള തോടുമാകുന്നു. നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല. മൂടന്റെ അകരങ്ങൾ വഴക്കിനിടയാക്കുന്നു. അവന്റെ വായ തല്ല് വിളിച്ചു വരുത്തുന്നു. മൂടന്റെ വായ അവന് നാശം. അവന്റെ അകരങ്ങൾ അവന്റെ പ്രാണന് കിണി. ഏഷണിക്കാരനായി വാക്ക് ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ ഇരിക്കുന്നു. അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയവനായ മുടിയൻ സഹോദരൻ യഹോയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ധനവാനത്തിന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം. അത് അവന് വേറെ മതിൽ ആയി തോന്നുന്നു. നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു. മാനത്തിന് മുമ്പേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നത് അത് കോശത്വവും ലഘുവും ലജ്ജയും ആയിത്തീരുന്നു. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും. തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു. ജ്ഞാനികളുടെ ജപി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വഹിക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. തന്നെയായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാനെന്ന് തോന്നും. എന്നാൽ അവന്റെ പ്രതിയോഗി വന്നവനെ പരിശോധിക്കും. ചീട്ട് തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തെക്കാൾ ദുർജയനാകുന്നു. അരവിനുടെ പിണക്കം അങ്ങനെയുള്ള പിണക്കം അരവിനുടെ ഓടാമ്പൽ പോലെ തന്നെ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിനെ അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. യഹോയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. ദരിദ്രൻ യാചനാ രീതിയിൽ സംസാരിക്കുന്നു. ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും. എന്നാൽ സഹോദരനേക്കാളും പറ്റുന്ന സ്നേഹിതന്മാരുമുണ്ട്. വികലാതരമുള്ള മുടനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രത്തമൻ. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നമ്മല്ല. പത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ ഉഴച്ചു പോകുന്നു. മനുഷ്യന്റെ പോഷത്വം അവന്റെ വഴിയെ മറിച്ചു കളയുന്നു. അവന്റെ ഹൃദയമോ എപ്പോഴും മുഴിച്ചു പോകുന്നു. സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. എളിയവനോ കൂട്ടുകാരനോടകന്നിരിക്കുന്നു. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കയില്ല. ഓർക്ക് വിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോവുകയുമില്ല. പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു. ദാനം ചെയ്യുന്നവന് ഏവനും സ്നേഹിതൻ. ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവനെ പകയ്ക്കുന്നു. അവന്റെ സ്നേഹിതന്മാർ എത്ര അധികം അകന്നു നിൽക്കും. അവൻ വാക്ക് തിരിയുമ്പോഴേക്കും അവരെ കാണുകയില്ല. ബുദ്ധി സമ്പാദിക്കുന്നവൻ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു. ബോധം കാത്തു കൊള്ളുന്നവൻ നന്മ പ്രാപിക്കും. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കയില്ല. പോഷ്ക്ക് വിശ്വസിക്കുന്നവൻ നശിച്ചു പോകും. സുഖജീവനം ഭോഷനയോഗ്യമല്ല. പ്രഭുക്കന്മാരുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനോ ദാസനങ്ങനെ. വിവേകബുദ്ധിയാൽ മനുഷ്യനെ ദീർഘക്ഷമ വരുന്നു. ലംഘനം ക്ഷമിക്കുന്നവൻ അവന് ഭൂഷണം. രാജാവിന്റെ ക്രോധം സിംഹർജനത്തിന് തുല്യം. അവന്റെ പ്രസാദമോ പുലിന്മേനുള്ള മഞ്ഞു പോലെ. മൂഢന്റെ മകൻ അപ്പന് നിർഭാഗ്യം. ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. മടികാരുന്നു അലസചിത്തൻ പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു. നടപ്പു സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും. ഗരീബനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കുന്നു. പ്രത്യാശയുള്ളിടത്തോളവും നിന്റെ മകനെ ശിക്ഷിക്കുകയെങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും. നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. ഇന്നത്തെ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്. ഇതിനെയോ നിവൃത്തിയാകും. തന്റെ മനസ്സുപോലെ ദയ കാണിക്കും. ഓഷ്ടു പറയുന്നതിനേക്കാൾ ദരിദ്ര നൃത്തമൻ ഇവ ചെയ്തുകൊണ്ടാകുന്നു. അതുള്ളവൻ തൃപ്തനായി വസിക്കും. അനർത്ഥം അവന് നേരിടുകയില്ല. മടിയൻ തന്റെ കൈ കളികയിൽ പൂത്തുന്നു. വയലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. പരിഹാസിയെ അടിച്ചാൽ അല്പബുദ്ധി വിവേകം പഠിക്കും. ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേലിക്കുകയും അമ്മയെ ഒടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അവമാനം വരുത്തുന്ന മകനാകുന്നു. മകനെ പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക. നിസാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ അകൃത്യത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂടന്മാരുടെ മുതുവിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല. രാജാവിന്റെ ഭീഷണം സമുദ്രദർശനം പോലെ അവനെ കോപിപ്പിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനുമാനം. എന്നാൽ ഏത് പോഷണം ചെന്തകൂടും. മടിയൻ ശിഖം നിമിത്ത് വിഴാതിരിക്കുന്നു. കൊയ്ത്തുകാലത്ത് അവനിടക്കും ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം വിവേകമുള്ള പുരുഷനോ അത് കൊയ്യെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും. എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ. അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാൻമാർ. ന്യായാസനത്തിൽ ഇരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും തെറ്റിക്കളയുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. പാപമൊഴിക്കഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നുവെന്ന് ആർക്ക് പറയാം? രണ്ടു തരം തൂക്കവും രണ്ടു തരം അളവും രണ്ടു ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരു തന്റെ പ്രവൃത്തി വെടുപ്പും നേരുള്ളതുമാകുമോ എന്നറിയാം. കേൾക്കുന്ന ചെവി കാണുന്ന കണ്ണ് ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി. ചരിത്രത്തിനെ നിത്യപ്രിയനാകരുത്. നീ തന്നെ തുറക്ക. നിനക്ക് വീണ്ടുവോളം ആഹാരം ഉണ്ടാകും. വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തന്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. പൊന്നും മനവരി മുത്തുകളും ഉണ്ടല്ലോ. പരിജ്ഞാനമുള്ള അവസരങ്ങളോ വിലയേറിയ ആഭരണം. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തു കൊള്ളുക. അന്യജാതിക്കാരന് വേണ്ടി ഉത്തരവാദിത്തമുള്ളവനോട് പണയം വാങ്ങുക. രാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം. തിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ മറയും. ഉദ്ദേശ്യങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. ആകയാൽ ഭരണ സാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക. നുണയനായി നടക്കുന്നവന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നു. ആകയാൽ വിടുവായനോട് ഇടപെടരുത്. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കുരുതിരുട്ടിൽ കെട്ടുപോകും. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം. അതിന്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കയില്ല. ഞാൻ ദോഷന് ദോഷത്തിന്റെ പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കാൻ നിന്നെ രക്ഷിക്കും. രണ്ടു തരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ്, കള്ളത്തുലാസും കൊള്ളരുത്. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇത് നിവേദിതമെന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കണി. ജ്ഞാനമുള്ള രാജാവുദുഷ്ടന്മാരെ തേറ്റിക്കളയുന്നു, അവരുടെ മേൽ അവൻ മെരിവെണ്ടി ഉരുട്ടുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളിലൊക്കെയും ശോധന ചെയ്യുന്നു. ദയയും വിശ്വസ്തയും രാജാവിനെ കാക്കുന്നു. ദയ കൊണ്ട് അവൻ തന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ മര അവരുടെ ഭൂഷണം. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന കല്ലും പൊട്ടിപ്പോകാത്ത അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നിർത്തോട് കണക്കേരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനരാഗത്തേക്കാൾ ഇഷ്ടം. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. ഉത്സാഹികളുടെ വികാരങ്ങൾ സമുദ്രഗതികൾ ആകുന്നു. ബെത്തപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്രയേ ബന്ധപ്പെടുന്നത്. കള്ളനാൾ കൊണ്ട് ധനം സമ്പാദിക്കുന്നവൻ പാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനെ അന്വേഷിക്കുന്ന മരണത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് രാശകേതുവാകുന്നു. ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ലല്ലോ. അകൃത്യവാരം ചുമക്കത്തവന്റെ വഴി വളഞ്ഞിരിക്കുന്നു. നിർബന്ധ പ്രവൃത്തിയോ ചുവള്ളത് തന്നെ. ചണ്ട കൂടുന്ന കൈയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണയിൽ പാർക്കുന്നത് നല്ലത്. ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു, അവനെ കൂട്ടുകാരനോട് ദയ തോന്നുന്നില്ല. പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായി തീരും. ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. ദൈവമേ സ്തുതിനൊക്കെ യോഗ്യമാകുന്നു. വരയ്ക്കുമോ
പ്രാർത്ഥിക്കാം. ബാറക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അതുമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസുരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ശാന്തമായി ദൈവസന്നിധിയിൽ ഈ ബുധനാഴ്ച ദിവസം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മുടെ ജീവിതത്തെ പരിവപ്പെടുത്തുവാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവം പാകെ സമർപ്പിക്കുവാനും ഒക്കെ തന്ന ആയുസിനും അവസരത്തിനും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നാശകരിഷ്ഠമായ ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ പലപ്പോഴും ദൈവസന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണ ജീവിതമാണ് ലോകത്തിന്റെ കളകം പറ്റാതെ ലോകം ഒരുക്കുന്ന കെണികളിൽ പെടാതെ ഒരു പരിധി വരെ ഞാനും നിങ്ങളും സംരക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ കൂട്ടായ്മയൊക്കെ കൂടുതൽ ദൈവ കരുതലിന്റെ ഭാഗമായി പരിലസിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയ്ക്ക് തുടക്കമിടുകയും ഇതിനിപ്പോൾ നേതൃത്വം നൽകി ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രിയപ്പെട്ട മാമനച്ചൻ, അന്നയച്ച വി പ്രകാശച്ചൻ, പ്രിയപ്പെട്ട ബിജോയച്ചൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, ബഹുമാനപ്പെട്ട തമ്പാനച്ചൻ, എല്ലാ വൈദികരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമുമ്പാകെ നമ്മൾ നമ്മുടെ കണ്ണുകളെ ഹൃദയങ്ങളെ തുറക്കുമ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് തമ്പുരാൻ കേട്ടറിയുവാൻ തക്കവണ്ണം മനസ്സിലേണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. സാമൂഹത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പലതും നമുക്ക് മുമ്പാകെ കൈമടക്കുമ്പോൾ നമ്മളെ തുറന്നു പിടിക്കുന്ന ഒരു സ്നേഹം സ്വർഗത്തിലെ പിതാവിന്റെ കരുതൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതവും നമ്മുടെ ദർശനവും ആ ഒരു ബന്ധത്തിൽ ആഴ്ന്നിറങ്ങുവാൻ തക്കവണ്ണം ദൈവത്തോടുള്ള ആഴമായ ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകൃതമാക്കുവാൻ തക്കവണ്ണം ഈ കൂട്ടായ്മയും ഈ ഗീതവും ഒക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം ദൈവവും ആകെ സമർപ്പിക്കാം.
കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണും നീരിന്റെ ആഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണും നീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണും നീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണും നീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണും നീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ, എന്റെ കാരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിടും കൃപയിൽ. എന്റെ കാരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാ ഞാനിന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാ ഞാനിന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരായ സത്യക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവന്തമ്പുരാൻ പരിശുദ്ധൻ 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 മുരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും മായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മുരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃതയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ ഡിയാരോട് കരുണ ചെയ്യുന്ന മിശ്വരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരേണമേ. ഞങ്ങളുടെ ആൾക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉപദ്രവകുലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പാറയ്ക്കുമോർ ഭയങ്കര നിർമ്മാത്തമുള്ളവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും അത്യുന്നതനുമായ ദൈവവുമായ കർത്താവേ, നിന്റെ ദാസന്റെ മേൽ നിന്റെ തിരുമുഖത്തെ നീ പ്രകാശിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ ഭാഗത്തം പോലെ എന്നോട് നീ കരുണ ചെയ്യണമേ. കർത്താവേ എന്റെ പ്രാർത്ഥനയുടെ സമയത്ത് എന്നെ നിന്റെ തിരുമുഖത്തെ തിരിച്ചു കളയരുതേ. നിന്റെ കൃപയാൽ എന്നോട് നീ ഇത്ര അരുളി ചെയ്ത് എന്നെ രക്ഷിക്കണമേ. എന്റെ മേൽ തിരിഞ്ഞ് നിന്റെ ശുദ്ധതകളുടെ സ്വർഗത്തിൽ നിന്ന് എന്നിൽ സൂക്ഷിക്കണമേ. എന്റെ ശത്രുക്കൾക്ക് വിരോധമായി എന്നെ സഹായിക്കണമേ. നിന്റെ വലതുകൈ എനിക്ക് നീട്ടി എന്റെ നേരഹങ്കരിക്കുന്ന ശത്രുക്കളിൽ നിന്നും എന്നെ വിടുതൽ തരണമേ. നിന്റെ കൃപയാൽ എന്റെ പാപങ്ങളെ പരിഹരിച്ച് അനുതാപത്തിന്റെ ഫലങ്ങൾ എന്നിൽ കായ്ക്കുമാറാകണമേ. വൃക്ഷങ്ങളുടെ ചുവട്ടിന് വെച്ചിരിക്കുന്ന ക്രോധത്തിന്റെ കോടാലി എന്നെ വെട്ടിക്കളയരുതേ. അഗ്നിയുടെ ദഹനത്തിന് ഞാൻ പതിയായി തീരരുതേ. നിന്റെ കരുണയുടെ സ്തുതിക്ക് തക്കവണ്ണം എന്റെ പാപങ്ങളെ മായ്ക്കണമേ. ഇവിടെ ഈ ലോകത്തിൽ നിന്റെ ദുരുവിഷത്തിന് യോഗ്യമായ വിധത്തിൽ ഞാൻ നടക്കേണ്ടതിന് എന്നെ കാത്തുകൊള്ളണമേ. അവിടെ വരുവാനിരിക്കുന്ന ലോകത്തിൽ എന്നോട് ദയ ഉണ്ടാകണമേ. എന്നോട് ന്യായവിധിക്കുവാൻ നീ പ്രവേശിക്കരുതേ. എന്തെന്നാൽ നിന്റെ കൃപയ്ക്ക് അവസാനമില്ല, നിന്റെ കരുണ ഒരു നാളും ഇല്ലാതായി പോകുന്നുമില്ല. അനുഗ്രഹങ്ങളിൽ ഉത്തമനായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഈ ലോകത്തിന്റെ ആഴത്തിൽ ഞാൻ മുഴുകിയിരിക്കിയാൽ എന്റെ മേൽ തിരിഞ്ഞ നിന്റെ കരുണ നിമിത്തം അതിൽ നിന്ന് ഉദ്ധരിക്കണമേ. എന്നെ പിടിച്ചെടുത്തിരിക്കുന്ന ചുഴിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ പാപവീഴ്ചയിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ കർത്താവെ അദൃശ്യമായി നിന്റെ വലതു കൈ നീട്ടി ശത്രുവിനുള്ള യുദ്ധത്തിൽ എന്നെ സഹായിക്കണമേ. എന്റെ ആത്മാവ് ഞെരുക്കത്തിൽ നിരാശയിലും വീഴുമ്പോൾ അതിനെ നീ ആശ്വസിപ്പിക്കണമേ. എന്റെ കർത്താവെ നിന്റെ കരുണയുടെ ഉറവിൽ നിന്ന് അതിനെ നീ കുടിപ്പിക്കണമേ. അതിനെ വളഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് പുറപ്പെടുന്ന ജ്വാല നിമിത്തമുള്ള ദാഹത്തെ ശമിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ കർത്താവ് എന്നിൽ മുളച്ചുണ്ടാക്കുന്ന മുൾപ്പടർപ്പുകളെയും പുറക്കാറുകളെയും ദഹിപ്പിക്കുവാനായി നിന്റെ വിശുദ്ധരൂഹയുടെ അശരീരമായ അഗ്നി എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. എന്തെന്നാൽ നീ നന്മകളെ കൊടുക്കുന്നവന് സകല ജ്ഞാനങ്ങളുടെ ഉറവയുമാകുന്നു. എന്റെ കർത്താവെ, കുഷ്ഠരോഗിയെ പോലെ ഞാൻ വന്നിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ വിടുക്കുവാക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പോലെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് മനസ്സാകുന്നു നീ വിടുപ്പുള്ളവനായി ഭവിക്കുകയെന്ന് അരുളി ചെയ്യുകയും ഉടനെ അവന്റെ കഷ്ടത്തിൽ നിന്ന് അവനെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഇടയാക്കിയ ശബ്ദം കേൾപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവെ, എന്റെ ആത്മാവിന്റെ കുഷ്ഠത്തിൽ നിന്ന് തന്നെ വെടിപ്പാക്കുകയും ശരീരത്തിന്റെ കറയിൽ നിന്ന് തന്നെ കഴുകുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ പരിശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. എന്റെ ആത്മാവും ശരീരവും ബോധവുമാകുന്ന മൂന്ന് പരമാവിൽ നിന്റെ ജീവന്റെ പുളിപ്പിനെ നീ ചേർത്ത് വയ്ക്കണമേ. ഞാൻ പുതിയതും വെടുപ്പുള്ളതുമായ ഒരു സൃഷ്ടിയായി തീരണമേ. ലജ്ജ കൂടാതെ നിന്റെ തിരുമുമ്പാകെയുള്ള ധൈര്യത്തിനും നിന്റെ ശുദ്ധിയമ്മമാരുടെ കൂടെയുള്ള ഓഹരിക്കും ഞാൻ യോഗ്യരായി തീരണമേ. എന്നാൽ കർത്താവെ, നീ പരിശുദ്ധനും പരിശുദ്ധന്മാരിൽ വസിച്ച് മഹത്വപ്പെടുന്നവനുമാകുന്നു. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴല്ല എപ്പോഴും നീക്ക് സ്തുതിയിൽ സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹിതരെ, ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനൊക്കെ ശേഷമുള്ള ദിവസങ്ങളാണ് ഇത്. വീണ്ടും നമ്മൾ പരിശുദ്ധ മാവാതിരുമേനിയുടെ മധ്യസ്ഥയിൽ മാവാതിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയും ആ പരിശുദ്ധ പിതാവിന്റെ വേണ്ടി ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥന നടത്തുന്നു. പരിശുദ്ധ പിതാവിന് വേണ്ടി ഓർക്കുന്നു. എനിക്കത് 19-ാം തീയതി 40-ാം ദിവസം അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ വളരെ ആധ്യാത്മികതയുടെ നല്ല ഒരു തലം കാണിച്ചു തന്ന ശ്രേഷ്ഠ പിതാവാണ് പരിശുദ്ധ ഭാവതിരുമേനി എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ നല്ല നല്ല കാഴ്ചപ്പാടുകളൊക്കെ നമ്മളെ കൂടുതൽ നന്മയിലേക്ക് നയിക്കുവാൻ സഭാസ്നേഹത്തിലേക്കും ദൈവദർശനത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രസംഗിക്കാനായിട്ട് സൗകര്യമായി ആരും ലഭ്യമാകാതെ കൊണ്ട് ബലഹീനനായ ഞാൻ തന്നെ തിരുവചന ധ്യാനം നിർവഹിക്കാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ഇപ്പോഴും ശ്രീമതി മേരി സ്കറിയ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഹലോ മേരി സ്കറിയ, ഹലോ, എനിക്കൊന്നു ഒരുപക്ഷെ മ്യൂട്ടായി പോയി കാണുമായിരിക്കും, സൗണ്ട് കിട്ടുന്നില്ല. നമുക്ക് ചേർന്ന് മറ്റ് ഏതെങ്കിലും ഒരു ഗീതം ദൈവം മുമ്പാകെ സമർപ്പിക്കാം. സുവിശേഷങ്ങളിലെ 178-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 178-ാമത്തെ ഗീതം. ക്രിസ്തുവിൻ സേനവീരരെ ഉയർത്തിടുവിൻ കൊടിയെ, ധീരമായി പോരാടിയിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം എന്നുള്ള ഗീതം ദൈവ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിൻ സേനവീരരെ ഉയർത്തിടുവിൻ കൊടിയെ, ക്രിസ്തുവിൻ സേനവീരരെ ഉയർത്തിടുവിൻ കൊടിയെ, ധീരരായി പോരാടിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം. ധീരരായി പോരാടിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം. പോകണം പോകണം ക്രിസ്തുവിന്റെ പിമ്പ് പോകണം പോകണം ക്രിസ്തുവിന്റെ പിമ്പ് പോകണം. സത്യപാത കാട്ടി തന്നിടും, നീതിമാർഗമോദി തന്നിടും, സത്യപാത കാട്ടി തന്നിടും, നീതിമാർഗമോദി തന്നിടും. ക്രൂശിന്റെ സാക്ഷിയായി വീരപ്പാടയാളിയായി ക്രിസ്തുവിന യുദ്ധം ചെയ്തിടാ, ക്രൂശിന്റെ സാക്ഷിയായി വീരപ്പാടയാളിയായി ക്രിസ്തുവിന യുദ്ധം ചെയ്തിടാ. പോകണം പോകണം ക്രിസ്തുവിന്റെ പിമ്പ പോകണം. കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശ്രിതർക്കാലംബമേകിടും, കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശ്രിതർക്കാലംബമേകിടും. ജീവനെ വീടിഞ്ഞ് ലോകയിമ്പം വെറുത്ത് ക്രിസ്തുവിനായി പോർ ചെയ്തിടുക, ജീവനെ വേടിഞ്ഞു ലോകയിമ്പം വെറുത്തു ക്രിസ്തുവിനായി പോർ ചെയ്തിടുക. പോകണം പോകണം ക്രിസ്തുവിന്റെ പിൻപ പോകണം. പാപികൾക്കു രക്ഷയേകിടും, രോഗികൾക്കു സൗഖ്യം നൽകിടും, പാപികൾക്കു രക്ഷയേകിടും, രോഗികൾക്കു സൗഖ്യം നൽകിടും. പാപത്തെ വെറുത്തു തൻഹിതം ചെയ്തു രക്ഷകന്റെ പിൻപ പോയിടാം, പാപത്തെ വെറുത്തു തൻഹിതം ചെയ്തു രക്ഷകന്റെ പിൻപ് പോകണം, പോയിടാം പോകണം, യേശുവിന്റെ പിൻപ് പോകണം, പോകണം പോകണം, യേശുവിന്റെ പിൻപ് പോകണം. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വായിരിക്കുന്ന സ്ഥാനത്തോട് ദൈവഭക്തിയോടും ദൈവ സംസർഗത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ തമ്പുരാന്റെ കനിവും കൃപയും ഉണ്ടാകണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം, പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടമാടുന്ന, രോഗത്തിന്റെ തലത്തിലാണെങ്കിലും അല്ലാത്ത തലത്തിലാണെങ്കിലും നടമാടുന്ന സംഭവവികാസങ്ങളിലൊക്കെ ഞാൻ എന്തെങ്കിലും ഭാഗമാവുകയാണ്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇതൊക്കെ നമ്മെ ബാധിക്കത്തില്ല എന്ന് നാനും നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ ഒരു അംശം എന്നെയും നിങ്ങളെയൊക്കെ ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ക്രൈസ്തവ ജീവിതത്തിൽ കൂടി, ക്രൈസ്തവ വിശ്വാസത്തിൽ കൂടിയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ സ്വതന്ത്രമായി നമ്മുടെ വിശ്വാസം പോലും കാത്തു സൂക്ഷിക്കാൻ പ്രയാസമുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ കുറെ കാലം പിന്നിടുമ്പോൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ വളരെ ഞെട്ടലോട് ഭയത്തോട് നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു സംഗതിയാണ്. താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കി, ഒരുപക്ഷെ അഭയാർത്ഥികളായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആളുകളെ പാലാനം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അഭയാർത്ഥികളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സും അതിനുള്ള നന്മയൊക്കെ വിശാലതൊക്കെ നമുക്ക് ഉണ്ടാവണം, സംശയമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ക്രിസ്തീയത. പക്ഷേ ക്രിസ്തുവിനെ ദ്രോഹിക്കുന്ന, ക്രിസ്തു മതത്തെ ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ലോകത്തിൽ പടർന്നു പന്തലിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, അവർ അഭയാർത്ഥികളായിട്ട് വരുന്നു എങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഏത് മുഖേന അവര് മറ്റു ലോകത്തിൽ കടന്നു വന്നാലും, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ ഒരു ഹിഡൻ അജണ്ടയുള്ളത് എങ്ങനെയെങ്കിലും ക്രൈസ്തവ ലോകത്തെ തകർത്തെറിയുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് ഇന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മുടെ കണ്ണിന്റെ മുന്നിലൊക്കെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ചില ആളുകളൊക്കെ ഭരിക്കും, ചില ആളുകളൊക്കെ ഭരിക്കും. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ കൂട്ടായ്മ നടക്കുമ്പോൾ നമ്മൾ ഇത്തരം രീതിയിലുള്ള ശരിയല്ലാത്ത കാര്യങ്ങൾ പറയണമെന്നത് ആണോ എന്റെ മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷേ ഒരുപക്ഷെ നമുക്ക് ചുറ്റും നമ്മൾ വായിക്കുന്ന ചുവരെഴുത്തുകളെ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും മറ്റു പതിലെ എതിർക്കാനല്ല, അതിനേക്കാൾ ഉപരി നമുക്ക് ലഭ്യമായ നന്മയെ മുറുകെ പിടിക്കുകയും നമ്മുടെ മക്കളിൽ ആ നന്മകളെ വളരെ ആഴമായി ബോധ്യത്തോടുകൂടി അവരെ ആ ഒരു യാഥാർത്ഥ്യത്തിന്റെ തലങ്ങളിലേക്ക് നിർബന്ധപൂർവം ഞാനും നിങ്ങളും നമ്മുടെ വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കാതെ ഇരുന്നാൽ, ഒരുപക്ഷെ ഞാനും നിങ്ങളും നെഞ്ചിലേറ്റി അല്ലെങ്കിൽ ലോകം മുഴുവൻ നന്മ മാത്രം വിതയ്ക്കുന്ന സത്യദൈവത്തിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ അന്യമായി പോകുന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദബ്രാൻ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ നന്മ കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ കണ്ണടച്ച് നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞാൽ ദോഷകരമായിട്ട് ബാധിക്കും. നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ ഇസ്ലാം മതം ശക്തമായിട്ട് വളരുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവർ ആയിരിക്കുന്ന മേഖലയിലൊക്കെ മനുഷ്യൻ എല്ലാ തരത്തിലും, അത് ക്രിസ്ത്യാനികളാണെങ്കിലും ക്രിസ്ത്യാനികളല്ലാത്ത മതക്കാരാണെങ്കിലും, വളരെ സ്വസ്ഥമായും സന്തോഷമായിട്ടും സ്വാതന്ത്ര്യത്തോടും ദൈവത്തെ വിളിച്ച് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റെല്ലാ മതങ്ങളെയും സഹോദരങ്ങളെ പോലെ കാണാൻ പഠിപ്പിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, ഉപദ്രവിച്ചാൽ പോലും തിരിച്ചു ഉപദ്രവിക്കരുതെന്ന് പഠിപ്പിക്കുന്ന സ്നേഹത്തിന്റെ മൂർത്തിഭാവമായ ഒരു വലിയ വിശ്വാസത്തെയാണ് ഞാനും നിങ്ങളും നെഞ്ചിലേറ്റി, നമ്മുടെ അരുപനാഥൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ നെഞ്ചിലേറ്റി നടക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസം ഈ ലോകത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ലോകം തിന്മ കൊണ്ടും അധാർമികത കൊണ്ടും നിറയും എന്നുള്ളത് നമുക്കറിയാം. ആധാർമികതയുടെ വലിയ അംശം തന്നെയാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകൾക്ക് മേലുള്ള ശക്തമായ നിയന്ത്രണങ്ങളും സ്ത്രീകളെ വെറും മൃഗത്തിന് തുല്യമായി കണക്കാക്കുന്ന ഏറ്റവും മോശകരമായി ഭോഗിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടൊക്കെ സ്ത്രീകളെ കാണുന്ന ഏറ്റവും മ്ലേച്ഛകരമായ ഒരു അവസ്ഥാന്തരത്തിലേക്കാണ് അധമമായ വിശ്വാസം ലോകത്തെ കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇസ്ലാം മതം രൂപപ്പെട്ടു വരുന്ന സ്ഥലങ്ങളിലൊക്കെ, വളർന്നു വരുന്ന സ്ഥലങ്ങളിലൊക്കെ മറ്റു മതസ്ഥർക്കോ മറ്റ് വിശ്വാസങ്ങൾക്കോ നിലനിൽപ്പില്ലാത്ത ഏറ്റവും മോശകരമായ ജീവിതശൈലിയുള്ള വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കാൻ തക്കോണം ശ്രമിക്കുന്ന ഒരു വല്ലാത്ത ഒരു വേദനാജനകമായ അവസ്ഥയിലേക്കാണ് പ്രപഞ്ചം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായിട്ട് അത് വളരുന്നുണ്ട്. വളരെ ചെറുപ്പം മുതൽ തന്നെ യഥാർത്ഥ ദൈവവിശ്വാസമോ അല്ലെങ്കിൽ സാമൂഹിക ദർശനങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം അന്ധവിശ്വാസങ്ങൾ മാത്രം പഠിപ്പിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ തിരികെ കയറ്റി ലോകത്തെ എതിർക്കാനും മറ്റുള്ളവരെ തീവ്രവാദികളായിട്ടും ദുഷ്ടന്മാരായിട്ട് കാണാനും പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും ലോകത്തിന് വലിയ ഒരു ഭീഷണിയാണെന്നുള്ളതിന് അത് എല്ലാ മതസ്ഥർക്കും എല്ലാ വിശ്വാസികൾക്കും ലോകത്തിന് തന്നെ അതൊരു ഭീഷണിയാണ്. കൊറോണയേക്കാൾ ബാധിക്കുന്ന ശക്തമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും വലിയ സങ്കടം ക്രിസ്ത്യാനികള് ചെറിയ ചെറിയ വൈരാഗ്യങ്ങളുടെ പേരിൽ പള്ളിപ്പിടുത്തത്തിന്റെയും അല്ലെങ്കിൽ ദൈവശാസ്ത്ര വിചിന്തനങ്ങളുടെ വലിപ്പച്ചെറുപ്പത്തിലൊക്കെ ശക്തമായിട്ട് വിഘടിച്ചു നിൽക്കുമ്പോൾ ഇത്തരം രീതിയിലുള്ള ലോകത്തെ തിന്മയിലേക്ക് നയിക്കുന്ന മതങ്ങളും വിശ്വാസങ്ങളും വളർന്നു വന്നിരിക്കാൻ ഏറ്റവും പാകമായ മണ്ണ് നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഇന്ന് മത നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ക്രൈസ്തവ ആചാര്യന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നുള്ളത് വലിയ സങ്കടകരമാണ്. സ്വന്തം സിംഹാസനങ്ങൾ സ്ഥാപിക്കാനും അധികാരം പിടിച്ചെടുക്കാനും ലോകത്തെ മുഴുവൻ ഒരു സ്വന്തമായ ചില സിംഹാസനത്തിന് കീഴെയൊക്കെ ആക്കാനായിട്ട് പലരും ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ക്രിസ്തു വിശ്വാസം തന്നെ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇതൊക്കെ കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ക്രൈസ്തവ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരുപക്ഷെ പിടിച്ചു തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ വിശ്വാസത്തെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ചിന്തയൊക്കെ ആസ്പദമാക്കിയുള്ള ഒരു ചെറിയ ആശയമാണ് നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം, ഒരുപക്ഷെ ഈ ഒരു ഭാഗം സമവീക്ഷണ സുവിശേഷങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് വിത്ത് വിതയ്ക്കുന്നതിന്റെ ഉപമ. ഒരുപക്ഷെ ഇത് കാണാത്ത ആളും അല്ലെങ്കിൽ ഇത് പഠിക്കാത്ത ആരും ഇതിനെപ്പറ്റി ചിന്തിക്കാത്തവരൊന്നുമില്ല. ചെറിയ പ്രായത്തിൽ തന്നെ സൺഡേ സ്കൂളുക പഠിക്കുന്ന കാലഘട്ടം മുതലേ നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ വലിയ വേദപുസ്തകത്തിലെ ഒരു ഉപമയാണ് വിത്തുകളുടെ ഉപമ എന്ന് പറയുന്നത്, വിത്ത് വിതയ്ക്കുന്നവരുടെ ഉപമ എന്ന് പറയുന്നത്. ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ള ഈ പ്രസംഗങ്ങളൊക്കെ തന്നെ പുതിയ ആശയമൊന്നും പറയാനല്ലെങ്കിൽ തന്നെയും ഈ വേദഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് 2-3 ദിവസം 1-2 ആഴ്ച മുമ്പ് നമ്മുടെ പള്ളികളിൽ ഇത് വായിച്ചപ്പോൾ ഏതെങ്കിലും ഭാഗമോ വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ 1-2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയാണ്. ഞാൻ ഈ അമേരിക്ക വന്നപ്പോൾ എന്നെ വളരെ കൗതുകത്തോട് വീക്ഷിച്ച അനേക കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആളുകളൊക്കെ ഈ വീടുകളിൽ കൃഷി നടത്തുന്ന സംഗതി. ഈ നാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഞാൻ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ശുശ്രൂഷ മേഖലയൊക്കെ, വീട് 10 തെക്കൻ ദേശത്താണെങ്കിലും ഞാൻ ശുശ്രൂഷ ചെയ്തൊക്കെ വയനാട്. ആ വയനാട് എന്നുള്ള പേര് തന്നെ വയൽ നാട്. ഏറ്റവും കൂടുതൽ കൃഷിയുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് വയനാടിനെ പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് മേഖലകളിലേക്ക്. ഇപ്പൊ അതൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും ധാരാളം ആളുകൾ കൃഷിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ ഒരു കൃഷി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ കൃഷി കാണുന്നതും ഈ ഫലങ്ങൾ കാണുന്നതും ഒക്കെ ഇഷ്ടമാണെങ്കിലും അങ്ങനെ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ആ തരത്തിലോ ഒക്കെ ഉള്ള വലിയ താല്പര്യമൊന്നും എനിക്കുണ്ടായിട്ടൊന്നുമില്ല. എന്നാൽ ഇവിടെ വന്ന ആളുകളുടെയൊക്കെ വീടുകളിൽ എന്നെ പോലെ എന്റെ അത്രയും പോലും കൃഷിയോട് താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഇങ്ങനെ സന്ദർശിക്കാനായിട്ട് പോകുമ്പോൾ അറിയാതെ എന്റെ കണ്ണ് അവരുടെ വീടിന്റെ ബാക്ക്യാർഡിലെ ഗ്ലാസ്സിനിടെ കൂടെ നോക്കും, കൃഷിയൊക്കെ ഉണ്ടോ അവിടെ നിന്നും അടിച്ചോണ്ട് പോകാനൊന്നുമല്ല, പക്ഷെ കാണുന്ന ഒരു ഭംഗിയാണ്. നല്ല നാട്ടിലെ പയറും പാവലും പടവലവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഒരു എന്തൊരു കുളിർമയാണ് ഓരോ വീടുകളിലും. അപ്പൊ ഞാനിതൊക്കെ കണ്ടപ്പോഴും വിചാരിച്ചു എന്നാലെപ്പോഴൊക്കെ ഈ എന്റെ ഫലം കിട്ടുന്നതിനേക്കാൾ ഉപരി ഇത് കാണാനൊരു ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ കൃഷിയൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ എവിടെ നിന്നും കിട്ടുന്ന കുറെ വിത്തും അതൊക്കെ ആരുടെ തന്നതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നടാനായിട്ട് തുടങ്ങി. എനിക്ക് ഈ മേഖലയെപ്പറ്റി വലിയ ഞാൻ പറഞ്ഞല്ലോ വലിയ അറിവൊന്നുമില്ല. അപ്പൊ ഉള്ള അറിവ് വെച്ച് ഞാൻ തുടങ്ങി. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഫലങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം എന്റെ വീട്ടിലൊക്കെ കളിയാക്കി, ഇത് പിന്നെ അച്ഛൻ ചെയ്തതിന്റെ കുഴപ്പം അല്ലെങ്കിൽ അച്ഛന്റെ കൈക്ക് പുണ്യമില്ലാത്തതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പലരുമൊക്കെ. കാരണം ഒന്ന് രണ്ട് കനം കുറഞ്ഞ പയറും, ഞാൻ വലിയ സൈസ് ഇല്ലാത്ത ആളോട് എന്റെ സൈസിലുള്ള രണ്ട് മൂന്ന് പയറൊക്കെ ഉണ്ടായപ്പോ എനിക്ക് ഈ പണി അങ്ങ് നിർത്തിയാലെന്ന് തോന്നി. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പേരോട് പങ്കുവച്ചപ്പോഴാണ് അവർ പറഞ്ഞു തന്നത്, പലപ്പോഴും വെച്ചാൽ ഈ കൃഷി നമ്മൾ ഇറക്കുമ്പോൾ നല്ല ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇവിടുത്തെ മണ്ണൊന്നും ഈ കൃഷിക്ക് അനുയോജ്യമല്ല, അതുകൊണ്ട് നമ്മൾ കടകളിൽ നിന്ന് മണ്ണ് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ പ്രത്യേകം ആ മണ്ണിന്റെ അകത്ത് വേണം, അല്ലെ ചട്ടിക്കകത്തോ അല്ലെങ്കിൽ പ്രത്യേക കുഴി കുഴിച്ച് അതിന്റെ ടാങ്കിലൊക്കെ ഇട്ടിട്ട് വേണം ഈ കൃഷി നടാൻ, ഈ വിത്ത് പാകാനായിട്ട്, എങ്കിൽ മാത്രമേ ഈ ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ നല്ല ഫലങ്ങൾ, ഈ വിത്തുകൾക്ക് ശ്രേഷ്ഠമായ ഫലങ്ങൾ കായ്ക്കണമെങ്കിൽ നല്ല മണ്ണുണ്ടാവണം എന്നുള്ളത്. ഇത് ഒരുപക്ഷെ ഈ ഒരു ആശയം എടുത്ത് ചിന്തിക്കുമ്പോൾ ഈ ഇങ്ങനെ എന്റെ മനസ്സിൽ വന്ന ഈ ഒരു സംഭവത്തിന് വളരെ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം, ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല കാരണം സമയത്തിന്റെ പരിമിതി കൊണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഭാഗം തന്നെയാണ് വിത്തുകളുടെ ഉപ്പ്. ഇത് ആർക്കും പിന്നെ പ്രത്യേകിച്ച് വായിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സുപരിചിതമായിട്ട് ചെറുപ്പകാലം മുതലേ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, വിത്ത് വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പം ഈ കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാനായിട്ട് പോകുമ്പോൾ ഓരോ കൃഷിക്കാരനും ഈ വിത്ത് വിതയ്ക്കുന്നത് വലിയ പ്രതീക്ഷയോടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതൊരു വയനാട്ടിലൊക്കെ കൃഷി വിതയ്ക്കും എനിക്കറിയാം, വലിയ പ്രതീക്ഷയോടുകൂടിയായി കൃഷിക്കാരന് വിത്ത് വിതയ്ക്കുന്നത്. അതെന്തുമാകാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പയറാകാം, പാവലാകാം, വെണ്ടയാകാം, അല്ലെങ്കിൽ വാഴയാകാം, ഇങ്ങനെ അല്ലെങ്കിൽ കുരുമുളകാകാം, ഇവരൊക്കെ വലിയ പ്രതീക്ഷയോടാണ്. അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ ഫലം ഉണ്ടായി അത് വിത്ത്, കാരണം അതുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പം ഈ പ്രതീക്ഷയോട് ഓരോ വിത്ത് പാകുമ്പോഴും ആ വിത്ത് മുളച്ച് അത് ഫലമാകുന്നത് ഇങ്ങനെ ദൈനംദിന ഈ കൃഷിക്കാരൻ വീക്ഷിക്കാറുണ്ട്. അപ്പൊ ഞാൻ നോക്കാം, ഞാൻ ഒരു 4 പയറ് നട്ടിട്ട് അതിന്റെ പിറ്റേന്ന് പോലും ഞാൻ നോക്കാറുണ്ട് മുളച്ചു വരുന്നുവെന്ന്. അപ്പം അങ്ങനെ വലിയ അത്യാവശ്യമൊന്നുമില്ലാത്ത ഞാൻ പോലും ഇത്ര പ്രതീക്ഷയോടുകൂടി ഈ വളരുന്ന വിത്തിനെ ശ്രദ്ധയോടെ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന, അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന്റെ മനസ്സിലെ ആ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്തോ ആയിരിക്കും. ഒരുപക്ഷെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്ന കൃഷിക്കാരൻ എന്ന് പറയുന്നത് പിതാവാ ദൈവമാണ്. ഈ പിതാവാ ദൈവം ഈ കൃഷി നടത്താനായിട്ട് ഒരുങ്ങുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുമ്പോൾ ഈ ദൈവത്തിന്റെ പ്രതീക്ഷ എന്തായിരിക്കും? ഒരുപക്ഷെ ഇവിടെ കൃഷിക്കാരൻ ഒരുപക്ഷെ ഈ ഫലം ഉണ്ടായി അത് വിറ്റിട്ട് വേണം ഉപജീവനം നടത്താൻ. പക്ഷെ ഈ കൃഷിക്കാരന് ദൈവമാകുന്ന കൃഷിക്കാരന് അതൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്നു മാത്രമേ ഉള്ളൂ, ഈ പിന്നെ എന്താണ് വിത്ത് ഫലം കായ്ച്ച് ലോകത്തിന് പ്രയോജനം ചെയ്യുന്ന ഫലമായിട്ട് രൂപാന്തരപ്പെടണം. ഈ ഒറ്റ പ്രതീക്ഷ മാത്രമേ കൃഷിക്കാരനുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കൃഷിക്കാരൻ ഓരോ കൃഷിയും അല്ലെങ്കിൽ ഓരോ വിത്തും ഈ ലോകത്തിലേക്ക് പാകുന്നത്. അപ്പം ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഈ ദൈവമാകുന്ന തോട്ടക്കാരന്റെ പ്രതീക്ഷ എന്താണ് നമ്മളെ കുറിച്ച് എന്നുള്ളത്. അത് വളരെ ഗൗരവത്തോട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ പിതാവ് പുറപ്പെടുവിക്കുന്ന വിത്ത്, ആ വിത്തിന് ഒരുപക്ഷെ പിതാക്കന്മാര് കൊടുക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ വിത്ത് എന്ന് പറയുന്നത് ദ വേർഡ് ഓഫ് ഗോഡ്, കർത്താവിന്റെ വചനമാണ്. അപ്പൊ കാലം മാറുന്തോറും ഈ ഒരിക്കലും മാറ്റമുണ്ടാകാത്ത രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് ഈ തോട്ടക്കാരനും ഈ വിത്തും. തോട്ടക്കാരന് മാറ്റമില്ല, ഈ വിത്തിന് മാറ്റമില്ല. കാലാകാലങ്ങളിൽ നിലങ്ങൾ പലതും ശ്രമിച്ചിട്ടുണ്ട് ഈ തോട്ടക്കാരന്റെ സ്വഭാവത്തെ ഒന്ന് മാറ്റാനും ഈ വിത്തിന്റെ രൂപത്തിനൊരു ഭാവഭേദം വരുത്താനും. പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാലം എത്ര ഓടിയാലും, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ലോകം അതിൻ്റെതായ ദിശകളിൽ കൂടി ഏതൊക്കെ രീതി നടന്നാലും ഒരിക്കലും മാറ്റമില്ലാത്ത രണ്ട് സാധ്യതകളാണ് ഈ തോട്ടക്കാരനും ഈ തോട്ടക്കാരൻ ലോകത്തിന് സമ്മാനിച്ച ഈ മഹത്വമുള്ള വിത്തും, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന വചനവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയില്ല. അത് കൃത്യമാണ്, അതിന് മാറ്റമില്ല. ആര് വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല. പല നിലങ്ങളും കാലാകാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നിലത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് മാറുന്ന ഒന്നല്ല ഈ തോട്ടക്കാരനും ഈ വിത്ത് എന്ന് പറയുന്നത്. മനസ്സിലേക്കാണ്, നിലത്തിന്റെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ച് മാറുന്നതല്ല ഇത് രണ്ടും. അപ്പം ഈ തോട്ടക്കാരന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേർതിരിവില്ലാതെയാണ് ഈ കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കറിയാം ഇന്നത്തെ ഒരു തോട്ട ഇന്നത്തെ ലോകത്തിലെ കൃഷിക്കാർ പലപ്പോഴും കൃഷി ഇറക്കുമ്പോൾ അവർ മണ്ണും തോട്ടവും കണ്ടിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷെ ഈ സ്വർഗത്തിലെ കൃഷിക്കാരനങ്ങനല്ല. അദ്ദേഹം തന്റെ വിത്ത് വിതയ്ക്കുന്നത് ഈ മണ്ണ് നോക്കിയൊന്നുമല്ല, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വിത്താണ് വിതയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതുകൊണ്ടാണ് ഈ കൃഷിക്കാരൻ ഈ തോട്ടക്കാരൻ ഈ ഉപമയെ പറ്റി പറയുമ്പോൾ ഈ നാല് നിലത്തും വീണ വിത്തിനെ പറ്റി. ഒരുപക്ഷെ വേണേൽ കൃഷിക്കാരന് പറയാമായിരുന്നു നല്ല നിലത്ത് വീഴുന്ന വിത്തിനെ പറ്റി മാത്രം പ്രതീക്ഷയോട് പറയാം, അല്ലെ അവിടെ മാത്രമേ പ്രയോജനമുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ വിത്ത് ആ ഒരു ഉപമ അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ അങ്ങനല്ല പറഞ്ഞത്, നാല് നിലത്തും വിതയ്ക്കപ്പെടുന്ന വിത്തിനെ പറ്റി പറയുന്നുണ്ട്. ഈ നാല് നിലത്തും ഒരേ തോട്ടക്കാരൻ തന്നെയാണ് വിത്ത് വിതച്ചത്, തോട്ടക്കാരന് മാറ്റമൊന്നുമില്ല. ഈ നാല് നിലത്തും വീഴ്ത്തപ്പെട്ട വിത്ത് വന്നു തന്നെയാണ്, വിത്തിന് മാറ്റമൊന്നുമില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ഈ നിലങ്ങൾക്ക് മാറ്റമുണ്ട്. ഈ നിലങ്ങള് നാല് സ്വഭാവമുള്ള നിലങ്ങളാണ്. ഒന്നാമത്തെ നിലത്തിൽ നമുക്കറിയാം, നമ്മൾ വായിച്ചു വരുമ്പോൾ അറിയാം ഈ നിലത്ത് വീണപ്പോഴത്തേക്ക് അത് പറവകൊത്തി എന്നാ പറയുന്നത്. ശരിയോ? പറവകൾ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയിലേക്ക് വീണു, പക്ഷെ പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് വീണു, പക്ഷെ അവിടെ ഏറെ മണ്ണില്ലാത്തത് കൊണ്ട് മണ്ണിന് താഴ്ചയില്ലായാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു, പക്ഷെ സൂര്യന് ഉദിച്ചാറെ ചൂട് തട്ടി, അത് ചൂട് തട്ടിയപ്പോ പോയി. മൂന്നാമത്തെ വിത്ത് വീണ സ്ഥലം എന്ന് പറയുന്നത് അത് മുള്ളിനടിയിൽ വീണു, മുള്ളു മുളച്ചു വന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. അപ്പൊ മൂന്ന് സ്ഥലത്തിലുള്ള വിത്ത് വീണത് മൂന്ന് സ്വഭാവമുള്ള മണ്ണില്ല. അതിന്റെയൊക്കെ സ്വഭാവം എന്താണെന്ന് പറയുന്നുണ്ട്, ചിലത് പറവകൾ വന്ന് തിന്നു കളഞ്ഞു, വഴിയരികെ വീണു, അത് പറവകൾ വീണ് തിന്നു കളഞ്ഞു. മറ്റു ചില പാറസ്ഥലത്ത് വീണു, പക്ഷെ അവിടെ ഈ മണ്ണിന് താഴ്ചയില്ലാത്തത് കൊണ്ട് അതിന്റെ വേറിറങ്ങിയില്ല, അതുകൊണ്ട് തന്നെ അത് ചൂട് തട്ടി. മൂന്നാമത്തത് എന്ന് പറയുന്നത് നമുക്കറിയാം മുള്ളിനടി വീണു, പക്ഷെ മുള്ളു വളർന്നു വീണ് വളർന്നു വന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അപ്പം ഈ മൂന്ന് നിലത്തിൽ വീണ പിന്നെ വിത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പുറത്തു നിന്നുള്ള ശക്തമായ ശക്തികൾ ഇതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്നും വിത്തുകൾക്ക് ഒരു ഭീഷണിയാണ് ഈ പുറത്തു നിന്ന് വരുന്ന ശക്തികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം ദൈവസന്നിധിയിൽ ആരാധിക്കാനിരിക്കുന്ന അബ്രഹാം കിളികളെയും മൃഗങ്ങളെയും അതിന്റെ നെഞ്ച് പിളർന്ന് ദൈവമുമ്പാകെ സമർപ്പിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെ ഭാഗം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പറവകൾ റാഞ്ചൽ പക്ഷികൾ അത് കൊത്തിപ്പറിക്കാനായിട്ട് കടന്നു വന്നു, പക്ഷെ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. അത് വായിക്കുമ്പോൾ അതൊരു സാധാരണ സംഭവമായിട്ട് തോന്നിയിട്ടുള്ളൂ അല്ലയോ? റാഞ്ചൽ പക്ഷികൾ ഇതിനെ കൊത്തിയെടുക്കാനായിട്ട് പറഞ്ഞു, പക്ഷെ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. അപ്പൊ ഈ ലോകത്തിൽ ഇന്നത്തെ നല്ല വിത്തുകൾ കൊണ്ടാകുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല നിലങ്ങൾ കൊണ്ടാകുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ശക്തികൾ വളരെ വളരെ ജാഗരൂകരായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിത്തിനെ ഇല്ലാമി ചെയ്യാനായിട്ട്. അപ്പൊ ഈ അബ്രഹാമിനെ പോലെ ആട്ടിക്കളയത്തക്കവണ്ണം ഉള്ള, അല്ലെങ്കിൽ ശക്തിയുക്തം എതിർത്ത് നിൽക്കത്തക്കവണ്ണം ഉള്ള ഒരു ആത്മീക തീവ്രത ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മളിലുള്ള വിത്ത് ഫലം കായ്ക്കാതെ പോകുന്നു എന്നുള്ളതാണ്. പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ മൂന്ന് നമുക്കറിയാമല്ലോ നാല് നിലങ്ങളിൽ വിത്ത് വിതച്ചു, ഈ മൂന്ന് നിലങ്ങളിൽ വീണ വിത്തിനും പുറത്തുനിന്ന് ശക്തമായ അക്രമമുണ്ടായി. പക്ഷെ ഓരോന്നും അതിന്റെ നിലത്തിന്റെ ഗതിക്കനുസരിച്ച് ചിലത് പെട്ടെന്ന് പോയി, ചിലത് ഇച്ചിരക്കെ വന്നിട്ട് പോയി, ചിലതൊക്കെ ആഴമായിട്ട് വരാൻ ശ്രമിച്ചെങ്കിലും അതുമൊക്കെ ഞെരുക്കപ്പെട്ടു പോയി, ഇതിനൊന്നും നിലനിൽപ്പില്ലാതെ പോയി. എന്നാൽ നാലാമത് രക്ഷപ്പെടാനായിട്ട് കാരണമുണ്ട്. നാലാമത് 30, 60, 100 മേനി ഫലം കായ്ച്ച ഈ നിലത്തിന്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്, എപ്പോഴും നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടൊരു കാര്യം, എല്ലാ മണ്ണിലും വിത്ത് പാകമാകത്തില്ല കേട്ടോ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കും എല്ലാ മണ്ണിലും ഈ വിത്തൊക്കെ പാകമാകുന്നു. അതൊരു നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ മണ്ണ് വാങ്ങിച്ച് നടന്നതിന്റെ ഉദ്ദേശം അതാ. കാരണം എല്ലാ മണ്ണിലും ഒന്നും വിത്ത് പാകമാകത്തില്ല. വിത്ത് പാകമാകണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ വിത്ത് വളർന്നു വരണം, ഇട്ട വിത്ത് വളർന്നു വരണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നാമത് ഇതാണ്, എല്ലാ മണ്ണിലും വിത്ത് പാകമാകത്തില്ല. വിത്ത് പാകമാകുന്ന രീതിയിൽ ഈ മണ്ണിനെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ലോകത്തിന്റെ മണ്ണിനോട് ഈ നിലം ചേരുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ മണ്ണിലൂടെ ഇടകലർന്ന് പോകാതിരിക്കത്തക്കവണ്ണം ഈ മണ്ണിനെ ഒരു ബൗണ്ടറി നമ്മൾ കെട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ചട്ടിക്കകത്തും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേകം ഒരുക്കപ്പെട്ടിരിക്കുന്ന ബാഗിലുമൊക്കെ ഈ മണ്ണ് സൂക്ഷിക്കുന്നത്. കാരണം ഈ മണ്ണ് മറ്റു മണ്ണോട് കലർന്നു പോയി കഴിഞ്ഞാൽ കായുണ്ടാകത്തക്കവണ്ണമുള്ള ഫലപുഷ്ടി ഈ മണ്ണിന് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ മറ്റ് മൂന്ന് നിലങ്ങളിലും വിത്ത് വിതച്ചിട്ട് ഫലം കാണാതെ പോയിട്ട് ഈ ഒന്നിൽ മാത്രം നാലാമത് വീണ നിലത്തിൽ മാത്രം ഫലം കാക്കാനായിട്ട് കാരണം, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അത് നല്ല പരിചരണം കിട്ടിയ നിലമാണ്. കേട്ടോ, എന്തോ കിട്ടിയതാ, വളരെ നല്ല പരിചരണം കിട്ടിയ നിലമാണ്. അപ്പം ഒരു നിലത്തിൽ ഫലം കായ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ വിത്ത് മുളക്കണമെങ്കിൽ ആ മണ്ണിന് നല്ല പരിചരണം ഉണ്ടാവണം. എന്താണ് നല്ല പരിചരണം എന്ന് പറയുന്നത്? തോട്ടക്കാരന്റെ വളരെ കാര്യമായിട്ടുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. അപ്പൊ ഇവിടെ തോട്ടക്കാരൻ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കളുടെ നല്ല പരിചരണമുള്ള നിലത്തിൽ മാത്രമേ ആ ഫലം കായ്ക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം നല്ല ഫലം കായ്ക്കുന്ന നിലമായി മാറണമെങ്കിൽ അവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല പരിചരണം ഉണ്ടാവണം. എങ്ങനെയാണ് നല്ല പരിചരണം ഉണ്ടാകുന്നത്? പരിചരണം ഉണ്ടാകുന്ന വലിയൊരു മേഖലയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്, നമ്മുടെ ഭവനം എന്ന് പറയുന്നത്. അവിടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പരിചരണം കിട്ടേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്നത് ലഭ്യമാകാതെ പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് പല വീടുകളിലും കുഞ്ഞുങ്ങൾക്ക് ഒരാത്മീയ പരിചരണം ലഭിക്കുന്നില്ല. നമ്മൾ മറ്റ് പലതും ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് പണം കൊടുത്ത് പലതും അവരെ ആഗ്രഹിക്കുന്നതൊക്കെ ഏറ്റവും മുന്തിയ കാറോ അല്ലെങ്കിൽ കൂടിയ വാഹനങ്ങളൊക്കെ കൊടുത്ത് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഭൗതികമായ പലതും കൊടുത്ത് അവരിലേക്ക് നമ്മൾ സ്നേഹം ആടിനിറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നത് മനസ്സിൽ കുറിച്ച് വെച്ചു, ഒരിക്കലും ഭൗതികമായ വസ്തുക്കൾ കൊടുത്ത് ഒരു മാതാപിതാക്കൾക്കും മക്കളുടെ സ്നേഹത്തെ പിടിച്ചു പറ്റാനായിട്ട് കഴിയത്തില്ല. ഇന്ന് നമ്മൾ നോക്കിയേ പല മാതാപിതാക്കളും വീടിന്റെ പുറത്താ, അവരൊക്കെ പറയുന്നത് മക്കൾക്ക് സ്നേഹമില്ലെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ മക്കൾക്ക് സ്നേഹമില്ലാതെ പോകുന്നത്? ഈ സ്നേഹത്തിന്റെ അംശം അവരുടെ ഹൃദയത്തിൽ വളർന്ന് അതിന് പറ്റിയ വിത്ത് അവരുടെ ഉള്ളിൽ പാകമാകുന്നില്ലെന്നേ, അതാണ് ഇതിന് കാരണം. അവർക്ക് മനസ്സിലാകുന്നില്ല അപ്പനെ അമ്മയും വൃദ്ധരാകുമ്പോൾ കൊണ്ട കളയേണ്ട വസ്തുവാണെന്ന് അവർ ചിന്തിക്കാനായിട്ട് കാരണം, അല്ലെങ്കിൽ കളയേണ്ട വസ്തു അല്ലെന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തത് ആ സ്നേഹത്തിന്റെ വിത്ത് അവരിൽ പാകിയിട്ടില്ല. ആ വിത്ത് അവരിൽ പാകണമെങ്കിൽ അവർക്ക് സ്നേഹം കൊടുക്കേണ്ടത് ചില വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുകയല്ല, അവരിലുള്ള സ്നേഹത്തിന്റെ വിത്ത് പാകാനുള്ള ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അവരിൽ ക്രിസ്തു ദൈവം ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ദൈവത്തിന്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം ദൈവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഒറ്റ കാര്യം, സത്യമേ ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. ദൈവം വിശുദ്ധനാകുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ദൈവത്തെപ്പറ്റി പറയുന്ന ഏറ്റവും ദൈവത്തെപ്പറ്റി നമുക്ക് ലോകത്തിൽ കാണിച്ചു കൊടുക്കാവുന്ന ദൈവത്തിന്റെ നമ്മൾ പരിചിതമായ ഒറ്റ സ്വഭാവം അത് സ്നേഹമാകുന്നു എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടുള്ളത്, തന്റെ ഏകജാതനായ മകനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ദൈവത്തെ പറ്റി നമ്മൾ കണ്ടിട്ടുള്ള ഈ ദൃശ്യമായ ഒരു ഇമേജ് എന്ന് പറയുന്നത് ലവാണ്, ട്രൂ ലവ്. ആ ഒരു ദൈവം സ്നേഹമാണെന്ന് കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ പരിചയപ്പെടുത്തി പഠിപ്പിക്കുമ്പോഴാണ് അവർക്ക് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ സ്നേഹമാകുന്ന വിത്ത് മുളയ്ക്കുന്നത്. ആ സ്നേഹമാകുന്ന വിത്ത് മുളയ്ക്കാത്തടത്തോളം കാലം അവരിൽ ഒരിക്കലും സ്നേഹത്തിന്റെ ഫലം കായ്ക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവർ വൈരാഗ്യമുള്ളവരായിട്ടും ഒക്കെ മാറ്റപ്പെടുന്നത് തീർച്ചയായിട്ടും ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഭവനങ്ങളിലൊന്നും കുഞ്ഞുങ്ങൾക്ക് ഒരു ആത്മീക പരിചരണം മറ്റു പലതും കിട്ടുന്നുണ്ടാവാം, പക്ഷെ ആത്മീക പരിചരണം കിട്ടുന്നില്ല. ആത്മീക പരിചരണമാണ് അവരുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നല്ല നിലത്ത് വീണ വിത്ത് മുളയ്ക്കാനായിട്ട് നല്ല നിലമാകാനായിട്ട് കാരണം ആ നിലത്തിന് നല്ല പരിചരണം കിട്ടി എന്നുള്ളതാണ്. ഇതൊരു ഉപമയാണ്. ആ ഉപമ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭവനം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം ഇതൊക്കെ നല്ല പരിചരണം ലഭ്യമാകുന്ന ഒരു മണ്ണായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്നുള്ളത്. അപ്പൊ നല്ല പരിചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം എന്താണെന്നറിയാമോ? ഉഴുതുമറിഞ്ഞ മണ്ണെന്നുള്ളതാണ്. നല്ല പരിചരണമായി നല്ല പരിചരണം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? കൃഷിക്കാരൻ ആ മണ്ണിലേക്ക് മൂർച്ചയുള്ള കൂന്താലി ഇറക്കി ആ മണ്ണിനെ പാകമാക്കിയെടുക്കും, അല്ലെങ്കിൽ കാളയും കൊണ്ടും അല്ലെ കലപ്പയ കൊണ്ടൊക്കെ ഉഴുതുമറിച്ച് ആ മണ്ണിനെ കട്ടിയുള്ള മണ്ണിനെ സുതാര്യമാക്കിയെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന ഈ വിത്ത് നമ്മൾ ചുമ്മാ കൊണ്ട് ഇറക്കി വെക്കുകയല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം ഉപയോഗിച്ച് ചെറുതായാലും വലുതായാലും അത് സോഫ്റ്റ് ആക്കി ആ മണ്ണിന്റെ അകത്തേക്ക് ഇറക്കിയിട്ട് വെള്ളമൊഴിച്ചു വെക്കും. കാരണം ആ സോഫ്റ്റ്നെസ് അതിനാവശ്യമാണ്. അപ്പം നല്ല പരിപരുത്ത തലത്തെ ഉഴുതുമറിച്ച് എന്താക്കി മാറ്റും, അതിനെ സോഫ്റ്റാക്കി മാറ്റണം. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ഈ നമ്മളെ കട്ടിയേറിയ, നമ്മൾ നേരത്തെ കണ്ടല്ലോ പാറമേൽ വീണിരിക്കുന്ന വിത്ത് പോലാണ്. അപ്പൊ അതിന് ആഴ്ന്നിറക്കത്തക്ക വണ്ണം ഉഴുതുമറിയാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെയാണ് ഈ ഉഴുതുമറിയുക? ഈ മണ്ണ് ഉഴുതുമറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നനുനനത്ത അനുഭവങ്ങളിൽ കൂടിയാ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പട്ടിണികളും ദാരിദ്ര്യങ്ങളും ഒക്കെ നമ്മളെ മനസ്സിലാക്കി തരേണ്ടത് ഉഴുതു പറഞ്ഞ മണ്ണായിട്ട് നമ്മൾ മാറുകയാണ്. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സങ്കടങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വീടുകളിൽ നാശത്തിന്റെ തലങ്ങളല്ല, അതിനെ നമ്മൾ ഉഴുതു പറയുന്ന മണ്ണാക്കി മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് വേദനകളൊക്കെ ഏൽക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ പാകമാകുന്ന മണ്ണായിട്ട് മാറ്റപ്പെടുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും, അവർക്ക് വേദന ഉണ്ടാവരുത്. കാരണം അവര് ഒരു കാര്യം ചോദിച്ചാൽ അപ്പൊ തന്നെ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. കാരണം രണ്ടാമതൊന്ന് ചോദിക്കത്തക്കവണ് അവരെ സങ്കടപ്പെടുത്തരുതെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെ അവരെ സങ്കടപ്പെടുത്താതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവർക്ക് കൊടുക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് നമുക്കൊരു പരിമിതിയുണ്ട്. പക്ഷെ അവര് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തുമ്പോൾ അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും ലഭ്യമാകണമെന്നൊന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവര് വൈരാഗ്യങ്ങളിലേക്കും നഷ്ടബോധങ്ങളിലേക്കും നിരാശയിലേക്കും അവിടെ നിന്ന് ആത്മഹത്യയിലേക്കും നയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം വല്ലപ്പോഴുമൊക്കെ ഉഴുതു മറിഞ്ഞ മണ്ണായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്കി വെക്കണം എന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിച്ച് തല്ലിക്കൊല്ലണം എന്നുള്ള അർത്ഥത്തിലല്ലേ പറഞ്ഞത്. ജീവിതം സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും സമ്മിശ്ര അനുഭവങ്ങളാണ്. അവിടെ സങ്കടങ്ങളുടെയും കൂടെ ചില തലങ്ങളുണ്ട്. ആ സങ്കടങ്ങൾ നമ്മളെ നയിക്കേണ്ടത് നിരാശയിലേക്കല്ല, മറിച്ച് പ്രതീക്ഷയിലേക്കാണ്. കാരണം ആ സങ്കടത്തിന്റെ മധ്യത്തിൽ നിലവിളിക്കുമ്പോൾ ഉത്തരം പറയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പകർന്നു കൊടുക്കുമ്പോഴാണ് ഒരു ഉഴുതു പറഞ്ഞ ഒരു മണ്ണിന്റെ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതിനെയും എല്ലാ നന്മയും സ്വീകരിക്കത്തക്കവണ്ണം ഉള്ള ഒരു ഹൃദയങ്ങളിലേക്ക് അവരെ നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഉഴുതു പറഞ്ഞത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ആത്മീകതയുടെ വിത്ത് അവരുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നല്ല നിലത്ത് വീണ വിത്ത് പെട്ടെന്ന് വളരാനായിട്ട് കാരണം ആഴത്തിലിറങ്ങാൻ തക്കവണ്ണം കാരണം ആ ഒരു സോഫ്റ്റ്നെസ് ആ മണ്ണിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലും അതുണ്ടാവേണ്ടതാണ്. ആ ഒരു നന്മ ഇറങ്ങത്തക്കൊണ്ടൊരു സോഫ്റ്റ്നെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാലാമതായിട്ട് ആ വിത്തിനെ സ്വീകരിക്കത്തക്കോണമുള്ള ഒരു നല്ല മനസ്സ് ആ നിലത്തിനുണ്ടായിരുന്നു. ആ ദൈവികമായ വിത്തിനെ സ്വീകരിക്കത്തക്കവണ്ണം നല്ലൊരു മനസ്സ് ആ നിലത്തിലുണ്ട്. നമ്മുടെ എന്നിലും നിങ്ങളിലും ഒക്കെ ഉണ്ടാകേണ്ടത് ദൈവം നൽകിയിരിക്കുന്ന ജീവനുള്ള വചനത്തെ സ്വീകരിക്കത്തക്കവണ്ണം നല്ലൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഈ ദൈവവചനം കേൾക്കുക എന്നൊക്കെ പറഞ്ഞൊരു പാഷനായിട്ട് മാറിയിരിക്കുക. അത് നിരന്തരം ഇപ്പൊ ഇവിടെ കൂടിയാൽ ഇപ്പൊ അതേ ഉള്ളൂ. വേദോസം ഇപ്പം വന്നു വന്ന് ഇപ്പൊ കോവിഡൊക്കെ വന്നേ പിന്നെ മനുഷ്യന് ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. എപ്പോഴും പ്രാർത്ഥനകളും എപ്പോഴും ദൈവവചന പഠനങ്ങളും ബഹളത്തോടെ ബഹളം. പക്ഷെ ഇതൊക്കെ ഒരു ഉരുപരിപ്പളമായി ഒരു പെരിഫറലായിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ എത്ര പേരുടെ ഹൃദയത്തിൽ അത് ആഴമായിട്ട് ഇറങ്ങുന്നു എന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതൊക്കെ വേണം. ഈ ഈ ഈ മറ്റേ മൂന്ന് നിലങ്ങളും മോശമായിരുന്നില്ല. ഈ മൂന്ന് നിലങ്ങളും വിത്തിനെ സ്വീകരിക്കുകയൊക്കെ ചെറുതിന് ചെയ്തു. നമ്മളെ പോലൊക്കെ തന്നെയാണ്. ഈ മൂന്ന് നിലകളും വിത്തിനെ സ്വീകരിച്ചു, പക്ഷെ ഇതിലേക്ക് ആഴ്ന്നിറങ്ങിയില്ലെന്നുള്ളതാണ്. അപ്പൊ അപ്പോഴാണ് ഇതിന്റെ അപകടം നമുക്ക് മനസ്സിലാക്കി. ഈ വിത്തിനെ സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മളൊക്കെ വലിയ മഹത്വമുള്ളവരാണെന്ന് ഈ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ചിന്തിച്ചാൽ തെറ്റുപറ്റി. നമുക്ക് ക്രിസ്തു വിഭാവനം ചെയ്ത ആ ഇമേജിലെ മൂന്ന് നിലങ്ങളും വിത്തിനെ സ്വീകരിച്ച നിലങ്ങൾ തന്നെയാണ്. അത് പാറപ്പുറത്ത് വീണാലും മുള്ളിനടി വീണാലും അല്ലെങ്കിൽ എവിടെ വീണ് വഴിയരികെ വീണെന്ന് പറഞ്ഞാലും എന്താ സംഭവിച്ചത്? ഇത് മൂന്നും വിത്തിനെ സ്വീകരിച്ചെന്നുള്ള സത്യമാണ്. പക്ഷേ അതിനെ പിന്നെ മനസ്സോടെ ഉൾക്കൊള്ളത്തക്കവണ്ണം അല്ലെ, അതിനെ മനസ്സോടെ ഉൾക്കൊള്ളത്തക്കവണ്ണം അതിനൊരു പാകതയില്ലാതെ പോയി എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അത് ഫലം കായ്ക്കണം എന്നുള്ള ബോധത്തോടുകൂടെ അതിനെ സ്വീകരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ ഒരു സ്ഥലം അതിനുണ്ടായില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അത് ലോകത്തിന്റെ മണ്ണിനോട് ഈ നിലം ചേരുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ദൈവത്തിന് വരാൻ നമുക്ക് തന്നിരിക്കുന്ന ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നിരിക്കുന്ന ഹൃദയം അത് ദൈവത്തിന്റെ വിത്തിനെ സ്വീകരിക്കത്തക്കവണ്ണം പാകമാക്കിയെടുത്ത് അതിനെ ലോകത്തിന് ഫലം കാണിക്കുന്ന തലങ്ങളിലേക്ക് വളർത്തിയെടുക്കുമ്പോഴാണ് എന്റെയും നിങ്ങളുടെയും ഈ ജീവിതം പരിപൂർണമാകുന്നത്. ഇവിടെ വിഭാവനം ചെയ്ത വിത്ത് വിതയ്ക്കുന്നതിന്റെ ഉപമയിലെ തോട്ടക്കാരൻ ദൈവമാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെ ഞാനും നിങ്ങളും ആ ദൈവത്തിന്റെ സ്ഥാനത്താണ്. ഒരു സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ ഭൂമിയിലെ, അതേ തോട്ടക്കാരന്റെ സ്ഥാനത്താണ് ഞാനും നിങ്ങളും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെയുള്ള വിത്തുകളാണ് ഞാനും നിങ്ങളും വിതയ്ക്കുന്നത്. പക്ഷേ ആ വിതയ്ക്കുമ്പോൾ അത് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ പാകമാക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്നത് ഒരു പ്രതികരണമായ അനുഭവമാണ്. ഇനിയും ഈ നാല് വിത്തിലും ഇല്ലാത്ത അഞ്ചാമത് ഒരു വിത്ത് നമ്മുടെ മുമ്പാകെ ഉണ്ട് കേട്ടോ. ഈ നാലിലും പെടാത്ത അഞ്ചാമത്ത്, അത് ഞാനും നിങ്ങൾ വാങ്ങി നോക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നാല് നിലവും വിത്തനെ സ്വീകരിച്ചതാ. ഒരിക്കലും ഈ വിത്തനെ സ്വീകരിക്കാത്തൊരു നിലമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പള്ളിയിലും പോകാതെ, പള്ളി വന്നാലും പള്ളിക്കകത്തും നിൽക്കാതെ ഒക്കെ നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർക്ക് ഇതൊന്നും വേണ്ട. അത് ഇതിനേക്കാൾ കൂടുതൽ അപകടത്തിലേക്കാ പിന്നെ പോകുന്നതെന്നുള്ള നമ്മൾ പറഞ്ഞു പോകരുത്. ഒന്നുമല്ലേ മറ്റ് നാലെണ്ണവും വിത്ത് അതിനകത്ത് ഒന്ന് ഒരു അംശം ഉണ്ടായെന്നെങ്കിലും പറയാം. ഈ വിത്തിന്റെ അംശം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില മനുഷ്യരുണ്ട്. ദൈവത്തെ വിളിക്കാതെ, പള്ളിയിൽ വരാതെ, പള്ളി വന്നാലും പള്ളിക്കകത്ത് നിൽക്കാതെ കുറ്റവും പറഞ്ഞ് നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ അതുകൊണ്ട് ഞാനും നിങ്ങൾ ചിന്തിക്കുക, ഇത് ഏത് മേഖലയിലാണ് ഞാനും നിങ്ങളും എന്നുള്ളത്. ഈ ഇതിന്റെ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ എന്താണെന്നറിയാമോ? ഈ വിത്ത് നമ്മുടെ ഉള്ളിൽ വളരത്തക്കവണ്ണം ഒരു കാലപരിധിയുണ്ട്. ഈ കാലപരിധിക്കുള്ളിൽ സേർട്ടൻ ടൈം, ഈ ടൈമിനുള്ളിൽ ഈ വിത്ത് രൂപപ്പെടാതെ പോയി കഴിഞ്ഞാൽ ആ വിത്തിന് പിന്നെ പ്രയോജനമില്ലാതെ പോകുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ ഈ വിത്തൊക്കെ നടുമ്പോൾ അല്ലെങ്കിൽ വിത്ത് പാകുമ്പോൾ അത് ഉണ്ടാക്കേണ്ടതൊരു കാലപരിധിയുണ്ട്. ആ കാലപരിധിക്കുള്ളിൽ ആ വിത്ത് മുളച്ചല്ലെങ്കിൽ പിന്നെ അത് നശിച്ചു, അത് മണ്ണിനോട് ചേരുക പൊടിഞ്ഞ്. അപ്പം ഞാനും നിങ്ങൾ വിചാരിക്കാം ഇന്നാകട്ടെ നാളെ ആകട്ടെ നമ്മളിൽ മാറ്റമുണ്ടാകും എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു കാലപരിധിയുണ്ട്. ആ കാലപരിധി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷീമ നമസ്കാരത്തിൽ നിരന്തരം ഒരു പാട്ട് പാടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ചൊവ്വാഴ്ച സന്ധ്യയാണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി ദിവസം ഏതാണെന്നുള്ളത്. നമ്മൾ നിരന്തരം ഒരു പാട്ട് പാടുന്നത് ആ പാട്ട് ഇങ്ങനെയാണ്: ഞങ്ങളെ നൽകിലമാക്കടമേ നാഥാമിൻ കൃപയാ തിരുവചനത്തിൻ വിത്തുകളാത്മാവിൽ നിറയണമേ. ഞങ്ങളെ നൽനിലമാക്കണമേ നാഥാമിൻ കൃപയാൽ തിരുവചനത്തിൻ വിത്തുകളാത്മാവിൽ നിറയണമേ. ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഇട്ട വിത്ത് പാകമാക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്ന നല്ല നിലങ്ങളായി ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. തിരുവചനത്തിന്റെ വിത്ത് ഞങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിൽ ഫലം കായ്ക്കത്തക്കവണ്ണം ഞങ്ങളെ ഞങ്ങൾക്ക് തകർന്നു തരണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ലോകം എപ്പോഴും നല്ല നല്ല വിത്തുകളെ ഫലം കായ്ക്കാതെ നശിപ്പിക്കത്തക്കവണ്ണം നോക്കി നിൽക്കുന്ന ദുഷ്ടന്റെ കണ്ണുകളിൽ നിന്ന് നമ്മളെപ്പോഴും ദൈവമാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ, ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കണമേ. നിങ്ങൾ എന്നെ വളരെ ആകർഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവമാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമേ ലോക ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കണമേ. എപ്പോഴും ദുഷ്ടൻ നല്ലവരെ ഇല്ലാതാക്കാനായിട്ട് നോക്കി നടക്കുക. അപ്പൊ നമ്മളിലുള്ള വിത്തുകളെ കൊത്തിക്കൊണ്ടു പോകാതെ, അല്ലെങ്കിൽ ഉണക്കിക്കളയാതെ, ഞെരിച്ചു കളയാതെ, ഏറ്റവും ശ്രേഷ്ഠമുള്ള ഫലം കായ്ക്കത്തക്ക ഓണം നമ്മുടെ നിലങ്ങളെ നമുക്ക് സുതാര്യമുള്ളതാക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, കൂടുതൽ ദൈവത്തോടടുക്കാം. ഞാൻ പ്രസംഗത്തിന്റെ ആഭിമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് പല ദുഷ്ടശക്തികളും ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും പേരിൽ ക്രൈസ്തവ ലോകത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട്. കഴിഞ്ഞ ദിവസം എന്റെ സ്നേഹിതനായ ഒരു വൈദികൻ പറയുകയായിരുന്നു, ന്യൂയോർക്കില് എന്റെ കൂട്ടുകാരൻ ഇങ്ങനെ ജോലിക്ക് പോയപ്പോൾ, ഒരു വൈദികൻ നമുക്കറിയാലോ കുപ്പായൊക്കെ ഇടാതാണ് ജോലിക്ക് പോകുന്നത്, അപ്പൊ താടി ഒക്കെ കണ്ടപ്പോൾ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് വിചാരിച്ച് മറ്റേ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഈ ക്രിസ്ത്യാനികളെല്ലാം നശിപ്പിക്കണം. ഇത് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ക്രിസ്ത്യാനികളൊക്കെ നശിപ്പിക്കണം. അപ്പൊ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞൊരു ഹിഡൻ അജണ്ട ഇന്ന് പല ആധ്യാത്മികതയുടെയും തലത്തിലുണ്ട്. അപ്പം നമുക്ക് അവരോട് യുദ്ധം ചെയ്യാനോ തോൽപ്പിക്കാനോ ഒന്നുമല്ല, നമുക്ക് ഏറ്റവും വലിയ വേണ്ടത് പ്രാർത്ഥനയാണ്. നല്ല പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ആത്മീയ വിത്തുകളെ കായ്ക്കുവാൻ തക്കവണ്ണം പാകമാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യം. ബാക്കിയുള്ളതെല്ലാം മാറ്റപ്പെടും, പക്ഷെ ഈ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുതെന്ന് ഈ ചിന്തയോട് ചേർന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോൺ അച്ഛൻ വളരെ ശക്തമായ ചില ചിന്തകളെ അടിസ്ഥാനപരമായി നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർത്തുകൊണ്ട് വീണ്ടും ഒരു മുഖ്യ സന്ദേശം ഇന്ന് നമുക്ക് നൽകിയിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ വേദപുസ്തക പണ്ഡിതന്മാരെല്ലാം ഒരേപോലെ സമർത്ഥിക്കുന്ന ഒരു വേദഭാഗമാണിത്. ദ പാരബിൾ ഓഫ് ദ സോവർ ഓർ ദ പാരബിൾ ഓഫ് ദ സീഡ്. ചിന്തകന്മാരെല്ലാം സമ്മതിക്കുന്നത് ദിസ് ഈസ് ദ ബേസിക് മെറ്റഫർ ഓഫ് ദ ഹോൾ ഗോസ്പെൽ. സുവിശേഷത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, ദൈവത്തിന്റെ ഇടപെടൽ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന്റെ സമർത്ഥമായ ഒരു ഉത്തരം ഈ വിത്തുകളുടെ ഉപമയിലൂടെ നമുക്ക് നൽകപ്പെടുകയാണ്. കേൾക്കുമ്പോൾ ചെറുപ്പം മുതലേ കേട്ടതായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന നല്ല നിലത്ത് വീണ വിത്താണ് നമ്മൾ. ബാക്കി നമ്മുടെ മനസ്സിൽ ആരൊക്കെ ശത്രുക്കളായിട്ടുണ്ടോ, അല്ലെങ്കിൽ പള്ളി കയറാത്തവരാരൊക്കെ ഉണ്ടോ, പള്ളി വരാത്തവരാരൊക്കെ ഉണ്ടോ, അവരെല്ലാം പാറപ്പുറത്ത് വീണതും മുള്ളിനിടയിൽ വീണതുമാണെന്ന് ശക്തമായിട്ട് പെട്ടെന്ന് ചിന്തിക്കാനൊരു സാധ്യത അതിനകത്തുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട രാജശേഷൻ വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. തികച്ച് വളരെ ചിന്തിപ്പിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ. വിത്തും വിതക്കാരനും എന്നും മാറ്റമില്ലാത്തതായി തുടരുകയാണ്. വചനവും വചനം വിതയ്ക്കുന്ന ദൈവവും നമ്മുടെ മധ്യത്തിൽ എപ്പോഴും അൺകണ്ടീഷണലായിട്ട് വ്യവസ്ഥകൾക്കപ്പുറമായിട്ട് നമ്മളോടൊപ്പം എന്നും കടന്നു വരുന്നു. പക്ഷേ വീണതായ നിലത്തെ പലപ്പോഴും നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? മുള്ള് അതിനെ ഞെരുക്കി കളഞ്ഞു, അതോടുകൂടി ആ മുള്ളിനെ നമ്മൾ നെഗറ്റീവ് ആക്കും. പാറപ്പുറത്ത് വീണത് വേര് പിടിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അത് വളരാനിടയായില്ല. എന്നാൽ നല്ല നിലത്ത് വീണത് അത് കിളിർത്തു എന്നാണ് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അച്ഛൻ വളരെ ഭംഗിയായിട്ടത് സമർപ്പിക്കാൻ ശ്രമിച്ചതും അതിനകത്തൊരു വലിയ സത്യവുമുണ്ട്. ആ വിത്ത് വീണ സ്ഥലം യഥാർത്ഥത്തിൽ നല്ലത് തന്നെയാണ്. അതിന് ലഭിക്കപ്പെട്ട സാഹചര്യമാണ് അതിനെ വളരണമോ പടരണമോ വലുതാകണമോ എന്നുള്ള ഒരാശയത്തിന്റെ മുൻപിൽ കൊണ്ട് നിർത്തുന്നത്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ മുള്ളിനിടയിൽ വീണതാണോ പാറപ്പുറത്ത് വീണതാണോ നല്ല നിലത്ത് വീണതാണോ എന്ന് ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഉപരി ഇത് ആഴത്തിൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു വചനത്തിന്റെ നല്ല ഭാവമായിട്ട് തീരുന്നുണ്ടോ എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരം പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകുകയുണ്ടായി. ലവ് വിത്ത് ഹാർട്ട് ആൻഡ് ലവ് വിത്ത് ഗാഡ് ഗിഫ്റ്റ്സ്. ഈ ഒരു ആശയവും അച്ഛൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും അവരെ തൃപ്തിപ്പെടുത്താനും അവരുടെ മുമ്പിൽ ഒരു വലിയ ആരാധനാ മൂർത്തിയാകാനും ഒക്കെ ശ്രമിക്കുന്ന ചില മേഖലകളുണ്ട്. ചില കുഞ്ഞുങ്ങളെ ക്രിക്കറ്റിനും സ്വിമ്മിങ്ങിനും വിടും. പള്ളി പോയില്ലെങ്കിലും അത് പോയി പഠിക്കണം, നിന്റെ ജീവിതത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അമേരിക്കയിൽ മാത്രമല്ല, നാട്ടിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും ഇങ്ങനെ ചിലരെ നമുക്ക് കാണാൻ പറ്റും. വസ്തുവകകൾ അവർ ചോദിക്കുന്ന ദിവസം അല്ലെങ്കിൽ എത്രയും വേഗം വാങ്ങിക്കൊടുത്ത് അവരുടെ സ്നേഹം പിടിച്ചു വാങ്ങുക. പക്ഷെ അത് ജീവനില്ലാത്തതാണ് ഈ ഗാഡ്ജറ്റ്സ് അല്ല. അതേസമയം ഹൃദയം കൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ ഹൃദയം ജീവനുള്ളതായതുകൊണ്ട് അതൊരു വൈകാരിക തലത്തിലേക്ക് നമ്മളെ നയിക്കുകയും വൈകാരിക പക്വതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ദാറ്റ് മീൻസ് ദ ഇമോഷണൽ മെച്ചൂരിറ്റി. ആ വൈകാരിക പക്വതയോടുകൂടി ഈ വിത്തിനെ സ്വീകരിച്ചാൽ ഏത് നിലത്തും അത് കിളിക്കാനുള്ള സാഹചര്യം നമ്മുടെ മനോഭാവം, നമ്മുടെ മുൻഗണനകൾ, നമ്മളുടെ ദൈവബന്ധത്തിലൂടെ അത് സാധിച്ചെടുക്കാൻ പറ്റും എന്ന് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് ആവർത്തിച്ച് പറയുവാനായിട്ട് ശ്രമിച്ചു. ഇത് വളരാൻ ഒരു പ്രത്യേക സമയമുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ അച്ഛൻ പറഞ്ഞത്. ആ സമയത്ത് അത് വളർച്ച പ്രാപിക്കണം. പലപ്പോഴും നമ്മൾ ഇതൊക്കെ തിരിച്ചറിയുന്നത് ജീവിതത്തിൽ ആദ്യം അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങി കുറച്ച് കഴിഞ്ഞ് വീട് വാങ്ങിക്കുന്നു, അപ്പോഴാണ് മറ്റൊരു വലിയ വീട് കണ്ടത്, ആ വീട്ടിലേക്കൊന്ന് മാറി, ആ കാർ ഒന്ന് മാറി, ഇതെല്ലാം കൂടെ മാറിക്കഴിയുമ്പോൾ കുഞ്ഞുങ്ങള് ആ വിത്തിന്റെ രൂപത്തിൽ ഇത് വളരാൻ ശ്രമിക്കുന്ന സമയമാണ്.
അവരെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാതെ അവരിതിന്റെ ഇടയിൽ കൂടെ പിന്നെ വളർന്നു വരും. മുള്ളിന്റെ ഇടയിൽ വീണതുപോലെയല്ല, നല്ല നിലത്ത് വീണതുപോലെ തന്നെ വളരും. പക്ഷേ അതിന്റെ വളർച്ചയുടെ പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അവർക്ക് ലഭ്യമല്ലാതെ വരുമ്പോൾ ഈ വൈകാരിക പക്വത എന്ന് പറയുന്ന ഒരു ആശയം അവരിൽ നഷ്ടപ്പെടും. അവർ ബുദ്ധിപരമായ പക്വതയുള്ളവരാണ്. ആധ്യാത്മിക പക്വതയും നമ്മുടെ മുമ്പിൽ ഒരു പരിധി വരെ, ഡോമിലൊക്കെ പോകുന്നത് വരെ ആ പക്വത ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കും. പക്ഷേ ഇതിലൊക്കെ പ്രധാനപ്പെട്ടതാണ് വൈകാരിക പക്വത, ദ ഇമോഷണൽ മെച്യൂരിറ്റി ഓർ ദ ഇമോഷണൽ ബാലൻസ്. അത് നമ്മൾ കൊടുക്കാതെ വരുമ്പോൾ വിത്ത് വളരും, വലിയ ഒരാൽമരമായിട്ട് മാറും. പക്ഷെ പ്രയോജനപ്രദമായിട്ടാണോ ഈ വളർച്ച എന്ന് ചിന്തിക്കുമ്പോൾ ആ പ്രയോജനം പണം ഉണ്ടാക്കാനുള്ള ഒരു പ്രയോജനം മാത്രമായിട്ട് വളരുന്ന ഒരു വളർച്ചയല്ല നമുക്ക് ആവശ്യം. അവൻ വളരുന്ന കുടുംബത്തിനും അവൻ വളരുന്ന ഇടവകയ്ക്കും സമൂഹത്തിനും ഒക്കെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു വളർച്ച അതിന് അനിവാര്യമാണ്. ആ ഒരു തലത്തിൽ ഇന്നത്തെ വിഷയം വളരെ പ്രസക്തമാണ്. പല വ്യക്തികൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വളരെ നൂതനമായ ആശയത്തോടുകൂടി അച്ഛൻ, പ്രത്യേകിച്ച് അച്ഛന്റെ ആ കൃഷിസ്ഥലത്തുണ്ടായ ചില ചില ശക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അച്ഛന് കിട്ടിയൊരു ബോധ്യം. ആ സാധാരണ മണ്ണിൽ വിത്തുകൾ വളരുന്നില്ല, പക്ഷെ ആ മണ്ണിന്റെ ആ രൂപഭാവം ഒന്ന് മാറ്റിക്കൊടുത്താൽ വിത്ത് വളരാനുള്ള ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകും. അതിലൂടെ വിത്ത് വളരും, അത് കായ്ക്കും, അല്ലെങ്കിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഈ ചിന്ത തന്നെയാണ് കുടുംബമാകുന്ന ആ ഒരു ഒരു നിലത്തിൽ ഒരു വിത്താകുന്ന കുഞ്ഞ് വളരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പക്വതകളിൽ യാതൊന്നും കുറവ് വരുത്താതെ കുഞ്ഞുങ്ങളെ വളർത്തുമെങ്കിൽ അതിനുള്ള പരിഹാരം നമുക്ക് തന്നെ ലഭ്യമാകും എന്നുള്ള ഒരു വലിയ ആദർശം, ഒരു ശക്തമായ ആശയം ബഹുമാനപ്പെട്ട രാജേഷ്ഠൻ നമുക്ക് നൽകിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ഇത് കേട്ട് പെട്ടെന്ന് അച്ഛനൊരു മാർക്കിടാനല്ല, അതിനേക്കാൾ ഉപരി നമുക്കിതിൽ ഇതിൽ എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും, നമ്മുടെ മുമ്പിൽ ഇനി എന്താണ് ചെയ്യാനുള്ളത്, അത് സ്വയം ആലോചിക്കുക. നമ്മളിൽ ലഭിക്കപ്പെട്ട വിത്ത് കൃത്യമായിട്ട് വളർന്നോ? രണ്ട്, നമ്മൾ വളർത്തിയ വിത്തുകളൊക്കെ കൃത്യമായി വളർത്തുവാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൽ നിന്ന് പ്രയാസപ്പെട്ട് നിരാശരാകാനല്ല, അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുവാൻ ഈ ശക്തമായ ചിന്തകൾ ഇടയാക്കിയിട്ടുണ്ട് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
മധ്യസ്ഥപ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥന പേരുകൾ നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു സാറാമ്മ, പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ഡെൽറ്റ വേരിയന്റ് കോവിഡിന്റെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതുപോലെ അവരുടെ മകൻ ഷാജു ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. രണ്ടുപേരും വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു, പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർഗീസ് തേക്കേക്കര രോഗബാധിതനായി പ്രയാസം അനുഭവിക്കുന്നു, വർഗീസ് തേക്കേക്കര ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറിയാമ്മ, 78 വയസ്സുള്ള മറിയാമ്മ ഓർത്ത് പ്രാർത്ഥിക്കാം. അനന്യെ, ന്യൂബോൺ ബേബിയാണ്, ഹാർട്ട് വാല്യൂ ഉള്ള, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തതാണ്, കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ കൊച്ചുമോളെ ദൈവസന്നിധിയിൽ ഓർക്കാം. കൊച്ചുമോളുടെ ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്, അതിന്റെ റിസൾട്ടിന് വേണ്ടി വളരെ വേദനയോടെ കാത്തിരിക്കുന്നു. കൊച്ചുമോളെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഷാജി ഓർക്കാം, ഒരു രൊഹാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ സ്ഥിരം ഓർക്കാറുള്ള ജിമ്മിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോ ആലി ജോസഫ്, ജോയലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു മോളിയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം, വളരെ സീരിയസ് ആയിട്ട് കഴിയുന്ന ഹ്യൂസ്റ്റണില്, ദൈവസന്നിധിയിൽ ഓർക്കാം. ഡേലിയാമ ചെറിയാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ സാധാരണ ഓർക്കാറുള്ള വൈദികർ, ന്യൂയോർക്കിലും ഇവിടെയുമായിട്ട് രോഗം അനുഭവിക്കുന്ന വൈദികരുണ്ട്, അവരുടെ സൗഖ്യത്തിനായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു അലക്സ് എന്ന് പറയുന്ന അപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ശിരസുകളിൽ വണങ്ങാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, പന്നിമാറുന്ന ഒരു ദിനം കൂടെ ഞങ്ങൾക്ക് നൽകി. പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് ഞങ്ങൾ എടുത്തു വരുന്നു. ദൈവം, ഓരോ ദിവസവും ഞങ്ങളുടെ ദിവസങ്ങൾ ഇങ്ങനെ പിന്നിട്ട് പോകുമ്പോഴും ആ പിന്നിടുന്നതിന്റെ പന്നിൽ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന സന്തോഷവും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കഴിവുകൊണ്ടോ സമർപ്പണ ജീവിതത്തിന്റെ മഹത്വം കൊണ്ടോ അല്ല, തമ്പുരാന്റെ സാന്നിധ്യവും തമ്പുരാന്റെ അനുഗ്രഹവുമാണെന്ന് പലപ്പോഴും ലോകത്തിന്റെ തിരക്കുകളുടെ ഞങ്ങൾ മറന്നുപോകുന്നു. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ആരാധിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങ് തരുന്ന സൗജന്യമായി തന്ന ഔദാര്യങ്ങളെ അനുഭവിച്ച് ഞങ്ങൾ ജീവിക്കുന്നതല്ലാതെ നന്ദിയോട് അങ്ങയുടെ മുമ്പാകെ ജീവിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നതില്ല. ദൈവം ഞങ്ങളെ ഇവിടെ അനുഗ്രഹിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ തിരിച്ചറിവുള്ളവരാക്കണമേ. ഉള്ളിന്റെ ഉള്ളിൽ ജീവിതത്തിന്റെ എല്ലാ നന്മകളും തമ്പുരാന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് ആഴമായി അങ്ങ് അന്വേഷിക്കാനും താഴ്മയോടും വിനയത്തോടും അങ്ങയുടെ മുമ്പാകെ ജീവിക്കുവാനും ഇവിടെ വരണമേ. ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് പാർക്കണമേ. ഞങ്ങൾ ഓരോ മക്കളെയും അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി പേര് പറഞ്ഞവരെയും പേര് പറയാതെ പോയവരെയും ഒക്കെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്തിന്റെ വാർത്ത കേട്ട് ഭീതിയോടെ കാണിക്കുന്ന ആളുകളെ ഓർക്കുന്നു. രോഗം സമ്മാനിക്കുന്ന ആഴമായ വേദനയിൽ കൂടി കടന്നു പോകുന്നവരെ ഓർക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ. നിങ്ങളുടെ തലോടലും സ്പർശനവും നിന്റെ മക്കൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കേട്ടതുപോലെ ദൈവം നല്ല ഫലം കായ്ക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് അവിടെ വളർത്തിയെടുക്കണമേ. അവരുടെ ഉള്ളിൽ ആത്മീയ ഗോപുരമായി അങ്ങ് നിലനിൽക്കണമേ. ഓരോന്ന് ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ദൈവം കാണുന്നുള്ള ബോധം അവർക്കും ഒക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. യുവാക്കന്മാരെ, യുവതികളെയും ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സ്കൂളിൽ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പാണ്ഡമിക്കിന്റേതായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ കൊടുന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്നത് ഭയത്തോടും വേദനയോടുമാകുന്നു. ദൈവമേ, ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെടുവാനിടയാകാതെ അവിടുത്തെ കരങ്ങളിൽ സൂക്ഷിക്കണമേ എന്ന് കരുണയോട് അപേക്ഷിക്കുന്നു. മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. വിവാഹപ്രായമായി പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഉണ്ട്. അവരെ കണ്ണുനീരിനെ അവിടുന്ന് കാണണമേ. ദൈവം, നല്ല കുടുംബജീവിതം നയിക്കാനുള്ള കൃപകളെ നിന്റെ ദാസർക്ക് പ്രദാനം ചെയ്യണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർക്കുന്നു. സങ്കടത്തോട് അങ്ങനെ മുമ്പാകെ വരുമ്പോൾ ദൈവം അവർക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ, പ്രത്യേകിച്ച് ദൈവമേ, സഭയിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. പരസ്പരം പഴിചാരി എറിയാതെ, പരസ്പരം കല്ലുവാരി മണ്ണുവാരി എറിയാതെ ദൈവം നിയോഗിക്കുന്നവരെ മുന്നോട്ട് വരുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരസ്പരം അംഗീകരിച്ചും ഉൾക്കൊണ്ടും താഴ്മയോടും അങ്ങയുടെ ഏൽപ്പിക്കുന്ന ചുമതല ഉത്തരവാദിത്തോടുകൂടി ചെയ്യാനുള്ള കൃപ നിന്റെ ദാസർക്ക് പ്രദാനം ചെയ്യണമേ. സഭയുടെ എല്ലാ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സുവിശേഷം ഈ ലോകം പടരാൻ സഹായിക്കണമേ. അന്തിക്രിസ്തുക്കൾ അങ്ങേ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവമേ, അവരുടെ തെറ്റായ ചിന്താഗതികളൊക്കെ മാറ്റി ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ലോകമായി ഈ പ്രപഞ്ചത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അങ്ങ് വിഭാവന ചെയ്ത സ്നേഹത്തിന്റെയും നന്മയുടെയും സ്വർഗരാജ്യത്തിന്റെ, ദൈവത്താൽ ഭരിക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിന്റെ അനുഭവം ഈ ഭൂമിയിൽ നിറയണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. നേതൃത്വം നൽകുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ഇതിൽ കൂടി ഞങ്ങൾ വിശുദ്ധരാകുവാൻ മുഖാന്തരമാകണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന പലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം വീണ്ടും സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്ന ആൾ സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരോടുകൂടിയും, നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടുകൂടിയും, ദുഃഖത്തിനും പ്രയാസത്തിനും രോഗത്തിനും കഴിയുന്നതിലൂടെയും നമ്മളിൽ നിന്ന് വാങ്ങിപ്പോരുടെയും പ്രത്യേകാൽ നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഫിലിപ്പച്ചന്റെ ആത്മാവിനോടുകൂടെ ഇപ്പോഴും എപ്പോഴും തന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. അച്ഛൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ഹ്യൂസ്റ്റണില് ഫിലിപ്പച്ചൻ അദ്ദേഹം വളരെ നാളുകളായി ഈ ഭദ്രാസനത്തിൽ സേവനം ചെയ്തതാണ്. ഭദ്രാസന വിവിധ പള്ളികളിൽ അദ്ദേഹം പോവുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഈ ഭദ്രാസനത്തിന്റെ പള്ളികളൊക്കെ വളരാൻ അദ്ദേഹം കാണിച്ച നല്ല താല്പര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഈ ഡയസ് ആദരിക്കപ്പെടേണ്ടതാണ്. ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഫിലിപ്പച്ചനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഫിലിപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പല ആളുകളുടെയും സ്വന്തക്കാരുടെ ഓർമ്മ ഈ ദിനങ്ങളിൽ നടത്തി അവരൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഫിലിപ്പച്ചനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം.
ആചാര്യേഷാമസിഹാസകളർപ്പിച്ചോ ആചാര്യന്മാർത്തേകുക പുണ്യം നാഥാസ്തോത്രം.
ഈ ദിനങ്ങളിലായി ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയതെയും അതോടൊപ്പം തന്നെ വാങ്ങിപ്പോയ ആരുടെങ്കിലുമൊക്കെ ഓർമ്മ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പള്ളി പോകാനായിട്ട് പ്രയാസമുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരനിൻ ജീവാസ്വരമതുടർത്തണമേ
ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന എല്ലാവരുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് വന്യ മാമനച്ചൻ, ശ്രീപ്പെട്ട ഐസക്കച്ചൻ, ബിജോയച്ചൻ, തമ്പാനച്ചൻ, എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. സംബന്ധിച്ച എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ ബൈബിൾ വായിച്ച മോഹനങ്ങള് അത്യുച്ചപ്പെട്ട മനോജ്, അല്പമേ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവദേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.